Let us turn to the book of 2 Corinthians chapter 12 and read verses 1 through 10.
2 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ
1 to 10.
1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദേശിയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകിയില്ല. സത്യമല്ലോ പറയുന്നത്, എങ്കിലും എന്നെ കാണുന്നതിന് ആദരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനതായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു.
The Lord said unto me, My grace is sufficient for thee.
കർത്താവ് എന്നോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
My grace is sufficient for thee.
എന്റെ കൃപ നിനക്ക് മതി.
ശ്രീ യേശുനാഥാ സ്വർഗീയ രാജാ, നിൻ കൃപ ഞങ്ങൾക്ക് മതിയാ. ശ്രീ യേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്ക് മതിയാ. ലോകവാരിധിയിൽ ഉയരും പുലലകൾ, നിൻ കൃപ ഞങ്ങൾക്ക് മതിയാ. ജീവന്റെ തോണി കുലുങ്ങും പുലലയിൽ, നിൻ കൃപ ഞങ്ങൾക്ക് മതിയാ. അലരുന്ന ആഴിയിൽ അടിയില്ലാ തോണി, ചുക്കാൻ പിടിക്കുന്നോ അഖിലാണ്ടനാഥൻ. അലരുന്ന ആഴിയിൽ അടിയില്ലാ തോണി, ചുക്കാൻ പിടിക്കുന്നോ അഖിലാണ്ടനാഥൻ. കടലിനെ സൃഷ്ടിച്ചോ തോണിയെ നയിക്കുമ്പോൾ, അലരുന്ന കടലിൽ അലയൽപ്പമില്ല. കടലിനെ സൃഷ്ടിച്ചോ തോണിയെ നയിക്കുമ്പോൾ, അലരുന്ന കടലിൽ അലയൽപ്പമില്ല. ശ്രീ യേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്ക് മതിയാ. ശ്രീ യേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്ക് മതിയാ. ലോകവാരിധിയിൽ ഉയരും പുലലകൾ, നിൻ കൃപ ഞങ്ങൾക്ക് മതിയാ. ജീവന്റെ തോണി കുലുങ്ങും പുലലയിൽ, നിൻ കൃപ ഞങ്ങൾക്ക് മതിയാ. നിൻ കൃപ ഞങ്ങൾക്ക് മതിയാ.
Gracious Father, we thank you for this wonderful night.
സ്വർഗീയ പിതാവേ, ഈ മനോഹര രാത്രിക്കായി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
Your grace is sufficient for us.
നിന്റെ കൃപ ഞങ്ങൾക്ക് മതി.
As we are going to meditate your word,
ഈ രാത്രിക്കാലം നിന്റെ വചനം ധ്യാനിക്കുവാൻ,
minister to our hearts,
നീ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമേ.
If there is any broken heart here tonight,
ഏതെങ്കിലും തകർന്നതായ ഹൃദയം ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ,
let your words come as a balm of Gilead.
ഹല്ലേലൂയ, ഗിലയാദിലെ കുഴമ്പായി നിന്റെ വചനം
ഇവിടെ വരണം. Extend your merciful heart and heart tonight.
ഈ രാത്രിക്കാലം നിന്റെ ഹൃദയത്തെ നീ ഞങ്ങളുടെ മേൽ
So that we may go up once again confirmed in your word that your grace is sufficient for all our needs.
അങ്ങനെ നിന്റെ വചനത്തിൽ ഉറച്ചുകൊണ്ട് തരുന്നെ കൃപ ഞങ്ങളുടെ സകലത്തിലും മതിയായി എന്ന് ഉറച്ചുകൊണ്ട് പോകുവാൻ ഇടയാക്കണം.
Matchless name of our Lord and Savior Jesus Christ we ask.
ഞങ്ങളുടെ രക്ഷിതാവും കർത്താവും ആകുന്ന യേശുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ.
Amen. St. Paul is writing to the church at Corinth.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത്.
കൊരിന്ത് വാസ് എ ചർച്ച് വിച്ച് വാസ് ഫൗണ്ടഡ് ബൈ ദി എഫേർട്സ് ഓഫ് സെന്റ് പോൾ.
പൗലോസിന്റെ അതികഠിന പ്രയത്നത്താൽ ഉത്പാദിതമായതാണ് കൊരിന്തിയിലുള്ളതായ സഭ.
Chapter 18 in Acts, we know that Paul stayed in Corinth for a long time and by his ministry he founded the church there.
Apostolic പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം കൊരിന്തില് പൗലോസ് അവിടെ പാർക്കുകയും വളരെ നാളത്തെ പ്രയത്നത്തിന് ശേഷം അവിടെ ഒരു സഭ സ്ഥാപിക്കുകയും ചെയ്തുവെന്ന്.
And the church was a growing church.
അവിടുത്തെ സഭ വർദ്ധിച്ചു വരുന്നതായ ഒരു സഭയായിരുന്നു.
Soon the gifts of the Holy Spirit started operating in the church.
ആ സഭയ്ക്കുള്ളിൽ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനം വ്യാപരിക്കുവാൻ തുടങ്ങി.
In all ways the church was a growing church.
അങ്ങനെ എല്ലാ വിധത്തിലും ആ സഭ വർദ്ധിച്ച് വളർന്നു വരുന്നതായ ഒരു സഭയായിരുന്നു.
But as the church was growing, problems also started to grow.
അങ്ങനെ സഭ വളർന്നു വരുവാൻ തുടങ്ങിയപ്പോഴും പ്രശ്നങ്ങളും ആ സഭയിൽ കടന്നു വന്നു.
There were so many divisions in the church.
ആ സഭയിൽ പല വിഭാഗങ്ങൾ ഉണ്ടായി.
So many moral problems were there.
ധാർമ്മികമായ അനേക പ്രശ്നങ്ങൾ ആ സഭയിൽ ഉണ്ടായി.
Whenever a church grows spiritually, problems also grow.
ആത്മികമായി ഏതൊരു സമയത്തും ഒരു സഭ വളരുവാൻ ആരംഭിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളും ഉദിച്ചു വരും.
Don't think this is a strange phenomena in the 20th century alone.
20-ാം നൂറ്റാണ്ടിൽ മാത്രമുള്ളതായ ഒരു പ്രതീക്ഷിതമായ കാര്യമാണ് നിങ്ങൾ കരുതരുത്.
Even in the first century you see the same problem.
1-ാം നൂറ്റാണ്ടിലും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു.
The Lord also has said when the wheat grows the tares also grow along with
it. കർത്താവ് ഒരിക്കൽ പറയുകയുണ്ടായി കതിര് വളരുന്നതോടു കൂടി കളയും അതിനോട് കൂടെ വളരുമെന്ന്.
The church grows spiritually, problems also will come.
ആയതിനാൽ സഭ ആത്മികമായി വളരുവാൻ തുടങ്ങുമ്പോൾ ആ സഭയിൽ പ്രശ്നങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കും.
So to that problem laden Corinth church St. Paul is writing.
അങ്ങനെ ഇങ്ങനെയുള്ളതാകുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സഭയോടാണ് അല്ലെങ്കിൽ കൊരിന്തിലുള്ള സഭയോടാണ് പൗലോസ് ലേഖനം എഴുതുന്നത്.
But and he was giving answer to all the problems through his two epistles here.
ഈ രണ്ട് ലേഖനങ്ങളിൽ കൂടി പൗലോസ് അവിടെയുള്ള പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് അതിന് ഉത്തരവും പരിഹാരവും കൊടുക്കുകയാണ്.
He was coming to the last chapter of this of his letter.
ഈ ലേഖനത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
he is dealing with one specific problem.
ഒരു പ്രത്യേക പ്രശ്നത്തെയാണ് കുറിച്ചാണ് സംസാരിക്കുന്നത്.
That is the problem that he has taken up last to answer.
ഏറ്റവും അവസാനമായി മറുപടി കൊടുക്കുവാൻ ഉപയോഗിച്ചതായ ഒരു പ്രശ്നമാണത്.
Because that was a problem concerning him.
അവനെ കുറിച്ച് ഉള്ളതാകുന്ന ഒരു പ്രശ്നമായിരുന്നു.
When he has sorted out all the other problems,
മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടതിനു ശേഷം,
now he gives an answer to some of the doubts that the Corinthian believers had about him.
പൗലോസിനെ കുറിച്ച് കൊരിന്തിയിലുള്ള വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നതാകുന്ന ചില ചിന്താകുഴപ്പങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണ്.
The problem was as the believers started to grow in faith and as they started to mature, some of them had a doubt even about the apostolic authority of St. Paul.
Adhe sabha almigamayi valaruvanum avare mudirchu praapikkuvanum thudangiyappol പൗലസിന് ഉൾക്കൊണ്ടിരുന്നതാകുന്ന അധികാരത്തെ കുറിച്ച് ഇവര് ചോദ്യം ചെയ്യുവാനും ചിന്തിക്കുവാനും തുടങ്ങി.
സം ഓഫ് ദി ബിലീവേഴ്സ് സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് വെദർ സെന്റ് പോൾ വാസ് ആൻ അപ്പോസ്റ്റൽ അറ്റ് ഓൾ ആഫ്റ്റർ ഓൾ.
ചില വിശ്വാസികൾ ഇപ്രകാരം ചോദ്യചിഹ്നങ്ങൾ ഉന്നയിച്ചു, അപ്പോസ്തലനായ പൗലസ് ഒരു അപ്പോസ്തലനാണോ എന്ന് തന്നെ.
യു നോ ഹൗ മച്ച് ഇറ്റ് വുഡ് ഹാവ് പെയിൻഡ് ദ ഹാർട്ട് ഓഫ് സെന്റ് പോൾ.
അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ എത്രത്തോളം വേദന അത് ഉളവാക്കിയെന്ന് നിങ്ങൾക്കറിയാമോ?
ബൈ ഹിസ് ഹാർഡ് വർക്ക് ഹി ഫൗണ്ടഡ് ദ ചർച്ച്.
അവന്റെ കഠിന പ്രയത്നത്താലാണ് ഈ സഭ അവിടെ ഉണ്ടാക്കിയത്.
And he did his best to see that the church was growing spiritually.
ഈ സഭ ആത്മികമായി വളരുന്നത് കാണുവാൻ വളരെയധികം അവൻ യത്നിച്ചു.
And after some time the same believers for whom he toiled so much started pointing an accusing finger against.
എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനാൽ പ്രയത്നിച്ച് അവിടെ ഉണ്ടായത് സഭയിലെ ചില വിശ്വാസികൾ അവനെതിരായിട്ട് വിരൽ ചൂണ്ടുന്നതാണ് പൗലോസിന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്.
Visualize or you can at least imagine how much it would have pained the heart of St. Paul.
പാപസ്തനായ പൗലോസിന്റെ വിശുദ്ധ പൗലോസിന്റെ ഹൃദയത്തിൽ എത്രത്തോളം അത് വേദന ഉളവാക്കിയെന്ന് നമുക്കൊന്ന് ചിത്രീകരിക്കുവാൻ അല്ലെങ്കിൽ ദർശിക്കുവാൻ കഴിയും.
Some people think, at least some believers think, that it is a sign of maturity to question their pastors.
ചില വിശ്വാസികൾ ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, അവരുടെ വിശ്വാസത്തിന്റെ മുതിർച്ചയിൽ എത്തി എന്നുള്ളതിന്റെ ഒരു സൂചകമായിട്ടാണ് പാസ്റ്റർമാരെ ചോദ്യം ചെയ്യുന്നത് എന്ന്.
They think that unless they question or accuse or criticize their pastors, they are not spiritually mature.
അവരുടെ പാസ്റ്റർമാരെ ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവർ ആത്മീകമായി വളർച്ച എത്തിയിട്ടില്ല എന്നാണ് അവർ കരുതുന്നത്.
Many problems in church can be can be traced to this particular aspect of certain people's thinking.
Adhe paneka prashnangalum sabhayile inginulladagunna chinda aalukal undagunnathinal undagarund.
Not that pastors don't commit mistakes.
Pastormare mistake undaki illa ennalla adinte artham.
Before you point an accusing finger against your pastor,
ningalude pastorne munpage viral choondunnathinu munpe,
maybe he would have had a slip, one or two slips.
Alle yedengilum meedil onno rendo thettu kuttangal vannirikkam.
But before you point your accusing finger,
ningal avarku munpe kutta aaropanangal undakkunnathinu munpe,
remember the days and nights he had prayed for you.
നിങ്ങൾക്ക് വേണ്ടി രാപ്പകല് പ്രാർത്ഥിച്ചതാകുന്ന അവസരങ്ങളെ നിങ്ങൾ
നോക്കിയത്
ഒരിക്കലും അത് മറന്നു പോകരുത്.
How many days he would have toiled for your own welfare.
നിങ്ങളുടേതാകുന്ന ക്ഷേമത്തിന് വേണ്ടി എത്ര നാൾ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്.
How many sleepless nights he would have spent for your sake.
ഉറക്കമില്ലാത്തതാകുന്ന എത്ര രാത്രികൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാസ്റ്റർമാർ ചിലവഴിച്ചിട്ടുണ്ട്.
Let us not forget that.
ഒരു കാലത്തും അത് മറന്നു പോകരുത്.
God will not forgive us.
അങ്ങനെയെങ്കിൽ ദൈവവും ഒരിക്കലും മറക്കുകയില്ല.
Look at the situations that Paul was facing.
അത് പൗലോസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒന്ന് നോക്കുക.
The unbelievers who had just grown up before his own eyes.
അവന്റെ കൺമുൻപാകെ കാണത്തക്ക രീതിയിൽ ഇപ്പോൾ വന്നതായ പുതിയതാകുന്ന വിശ്വാസികൾ.
The church which he formed with his own hard labor.
അവന്റെ കഠിന അധ്വാനത്താൽ ഉൽപാദിതമാക്കിയതാകുന്ന സഭ.
Now they are turning against you.
ഇപ്പോൾ ഇതാ അവൻ എതിരായിട്ട് എഴുതി.
Are you an apostle?
നീ ഒരു അപ്പോസ്തലനോ?
Do you have a calling from the Lord?
ദൈവത്തിൽ നിന്നൊരു വിളി നിനക്കുണ്ടോ?
Can you be traced along with Peter, James and John?
യാക്കോബിനോടും യോഹന്നാനോടും പത്രോസിനോടും കൂടെ നിനക്ക് നിൽക്കുവാനുള്ളതാകുന്ന വിളിയുണ്ടോ?
Do you have visions?
നിനക്ക് അങ്ങനെയുള്ള ദർശനമുണ്ടോ?
Have you heard Jesus speaking straight into your ear?
കർത്താവായ യേശുക്രിസ്തു നിന്റെ ചെവിയിൽ നിന്നോട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ?
How many questions they have put for?
വിവിധ രീതിയിലുള്ളതാകുന്ന ചോദ്യങ്ങൾ.
And Paul was answering this question.
ഇതിനെല്ലാം മറുപടി ഇവിടെ പൗലോസ് പറയുകയാണ്.
Some of us would have said, oh, you fellows, I only brought you up.
നമ്മൾ ചിലർ ഒരുപക്ഷേ പറഞ്ഞേക്കും ഞാനാണ് നിന്നെ വിശ്വാസത്തിലേക്ക്
കൊണ്ടുപോകുന്നത്.
നീ ആണോ എന്നെ ചോദ്യം ചെയ്യുന്നത്?
ടെമ്പറേച്ചർ കൂടെ
നമ്മളപ്പോൾ ചൂടായിരിക്കും.
ഇമോഷൻസ് കൂടെ
നമ്മുടേതാകുന്ന ഇമോഷൻ അത് വളർന്നിരിക്കാം.
എന്നാൽ
വിശുദ്ധ പൗലോസ് എങ്ങനെയാണ് ഇതിന് മറുപടി
പറയുന്നത്? അതെ,
അവന്റെ ടെമ്പർ അല്ലെങ്കിൽ അവന്റെ ചൂട് വർദ്ധിക്കാവുന്നതാകുന്ന ഒരു അവസരത്തിൽ
യു സീ ഹൗ ഹി പൊളൈറ്റ്ലി ഹി ആൻസേഴ്സ് ദിസ്.
എങ്ങനെ വിനയത്തോടും ോടുമാണ് ഉത്തരം പറഞ്ഞുവെന്ന് ശ്രദ്ധിക്കുക.
How he forgives those people who are accusing him.
അതെ, അവനെ എതിരായിട്ട് ആരോപണം ഉയർത്തുന്നവർക്ക് എങ്ങനെ അവൻ ക്ഷമിച്ചു എന്ന് ശ്രദ്ധിച്ചാൽ.
Only a person filled with the grace of God can do that.
ദൈവത്തിന്റെ കൃപയാൽ നിറഞ്ഞ വിശ്വാസിക്ക് മാത്രമേ അപ്രകാരം ചെയ്യുവാനുള്ള കമണം കഴിയൂ.
In English there is a proverb. To forgive, to err is human, to forgive is divine.
അത് ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്, ചെയ്യുന്നത് മനുഷ്യ സ്വഭാവം.
To forgive is divine.
എന്നാൽ ക്ഷമ എന്നതോ ദൈവത്വമാണ്.
Every man does mistakes.
എല്ലാ മനുഷ്യനും തെറ്റ് ചെയ്യും.
But to forgive the sins done to you by other people, you need the divine grace.
എന്നാൽ നിനക്കെതിരായിട്ട് ചെയ്തിരിക്കുന്നതാകുന്ന മറ്റുള്ളവന്റെ തെറ്റുകളെ ക്ഷമിക്കുവാൻ നിനക്ക് സ്വർഗത്തിൽ നിന്നും ദൈവത്വമായ കൃപ ലഭിച്ചിരിക്കുന്നു.
Jesus Christ said to Paul, my grace is sufficient for you.
കർത്താവ് യേശു കർത്താവായ യേശുക്രിസ്തു പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി.
His grace was so much abiding in St. Paul that he was able to forgive these people.
കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപ വളരെയധികമായി പൗലോസിൽ അധിവസിച്ചിരുന്നത് കൊണ്ട് അവന് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം സഹായിച്ചു.
Are we able to forgive other people?
മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ?
If we are able to forgive, that means the grace of God is resting in us.
നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപ നമ്മിൽ അധിവസിക്കുന്നു എന്നത്രേ.
As long as you are a believer.
നീ ഒരു വിശ്വാസി ആയിരിക്കുന്നിടത്തോളം.
Also if you are a minister of the gospel.
നീ കർത്താവിന്റെ വേലയിലുള്ള ശുശ്രൂഷക്കാരായിരിക്കുന്നിടത്തോളം.
You will have problems in this world. നിനക്ക്
പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
മറ്റുള്ളവർ
നിനക്കെതിരായി വിരഞ്ഞുകൊണ്ട് എന്ന് ഓർത്തിരിക്കണം.
How do you react to that?
അതിന് എങ്ങനെയാണ് നീ അഭിമുഖീകരിക്കുന്നത്?
Every time you get flared up.
എപ്പോ എല്ലാ പ്രാവശ്യവും നിനക്ക് കുറ്റാരോപണങ്ങൾ വരുമ്പോൾ
യു കനോട്ട് കണ്ടിന്യൂ ഇൻ യുവർ മിനിസ്ട്രി.
നിന്റെ ശുശ്രൂഷയിൽ നിനക്ക് നിലനിൽക്കുവാൻ
കഴിയുകയില്ല.
ആ സമയത്താണ് ദൈവത്തിന്റെ വാക്തത്വത്തിൽ നമുക്ക് വിരൽ ചൂണ്ടേണ്ടത്.
യു നോ ആഫ്റ്റർ ഹിസ് റിസറക്ഷൻ ജീസസ് came to his disciples.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് അവൻ വന്നു.
Read it in St. John's Gospel 20th chapter 23rd verse.
യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് നാം വായിക്കുന്നു.
And he gives them a command.
അവരോട് കൽപ്പന പറഞ്ഞു.
Whomsoever sins you remit, it will be remitted unto them. Whomsoever sins you retain, it will be retained unto them.
നിങ്ങൾ ആരുടെ പാപം ക്ഷമിച്ചു കൊടുക്കുന്നുവോ അത് സ്വർഗത്തിലും ക്ഷമിച്ചിരിക്കും.
Whomsoever you retain, the sins will be retained.
നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങളെ നിർത്തുന്നുവോ അത് സ്വർഗത്തിലും നിർത്തിയിരിക്കും.
This is one of the most misquoted verses in the whole Bible.
അത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിലെ അധികമായി കോട്ട് ചെയ്യാത്തതായ ഒരു വാക്യമാണിത്.
There are people who make a false doctrine out of this statement.
ഇതിൽ നിന്നും വേറെ വളച്ചു പൊളിച്ച് വേറെ രീതിയിലാണ് ഉപദേശങ്ങൾ ആളുകൾ ഉണ്ടാക്കുന്നത്.
People who say God gave the authority to his apostles to forgive other people's sin.
അതെ, അവർ വിചാരിച്ചിരിക്കുന്നത് ദൈവം മനുഷ്യർക്ക് മറ്റുള്ളവരുടെ പാപങ്ങളെ ക്ഷമിക്കുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു.
And they claim themselves to be descendants of these apostles.
അതിനാൽ അപ്പോസ്തോലനായ അപ്പോസ്തോലന്മാരിൽ നിന്നും പുറമേ വന്നതായ ഡിസന്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റുള്ളവരുടെ പാപങ്ങളെ
ക്ഷമിക്കുവാൻ
അവരുടെ അവകാശവാദം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ പാപങ്ങളെ ക്ഷമിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ടെന്നാണ്.
Christendom is confused about this.
ക്രിസ്ത്യാനിത്വം ക്രിസ്ത്യാനിത്വം ഇതിനാല് വളരെയധികം ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്ന
വേളയാണ്.
അവർ ഈ വേദഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഇവിടെ നോക്കുക, കർത്താവായ യേശു ക്രിസ്തു തന്നെ അപ്പോസ്തലന്മാർക്ക് പാപികളുടെ പാപം ക്ഷമിക്കുവാനായിട്ട് അധികാരം കൊടുത്തു വന്നു.
You confess your sins to me, I can forgive you.
അവര് പറയും, ആകയാൽ നിങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ഏറ്റുപറയുക, ഞങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുമെന്ന്.
Thousands of misguided people go and confess their sins to men.
ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധാരണയിലേക്ക് വഴിനയിച്ചതിൻ പ്രകാരം മനുഷ്യരിലേക്ക് കടന്നു നമ്മുടെ പാപങ്ങളെ
ഏറ്റുപറയുന്നു. ഏതെങ്കിലും
വ്യക്തിക്ക് പാപത്തെ ക്ഷമിക്കുവാനുള്ള അധികാരം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്
മാത്രമാണ്.
ലോകത്തിലുള്ള യാതൊരു മനുഷ്യനും പാപത്തെ ക്ഷമിക്കുവാനുള്ള അധികാരം ലഭിച്ചിട്ടില്ല.
Problem the Jews of that day had with Jesus was he went on forgiving the sins of the people.
യഹൂദന്മാർക്ക് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു പാപത്തെ ക്ഷമിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്.
How can you forgive sins?
ആ യഹൂദന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ്, എങ്ങനെ നിനക്ക് പാപികളുടെ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയും?
Only God can forgive sins.
ദൈവത്തിന് മാത്രമേ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയൂ.
Jews were correct in that aspect.
ആ കാര്യത്തിൽ യഹൂദന്മാർ ശരിയായതാണ് സംസാരിച്ചത്.
What they missed was they did not understand Jesus was God.
എന്നാൽ അവർക്ക് മനസ്സിലാകാതിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആധികാരത്വത്തെ കുറിച്ച് അവർക്ക് മനസ്സിലായില്ല.
Jesus was God, so he could forgive sins.
യേശു ക്രിസ്തു ദൈവമായിരുന്നു, അതുകൊണ്ടാണ് അവർ പാപികളുടെ പാപത്തെ ക്ഷമിച്ചത്.
Then why did Jesus give this commandment to his disciples?
അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഈ കൽപ്പന കൊടുത്തു?
Why he made it as a source of confusion?
അത് മറ്റുള്ളവർക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് സംസാരിച്ചു?
Absolutely no confusion there.
ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഒരു രീതിയിലും യാതൊരു ചിന്താക്കുഴപ്പവുമില്ല.
How the Lord was sending his apostles into the world.
ഈ ലോകത്തിലേക്ക് തന്റെ അപ്പോസ്തലന്മാരെ യേശു അയച്ച സമയത്ത്
He breathed upon them and said, "Receive the Holy Spirit."
അവരുടെ മേൽ അവൻ ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക.
And only he says this word.
അതിനു ശേഷമാണ് അവൻ പറഞ്ഞത്.
So he says, "Whenever you go into this world with authority of the scriptures."
ലോകത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ വേദപുസ്തകത്തിന്റെ ആധികാരികളോട് കടന്നു പോകുമ്പോൾ
Whenever you preach the gospel.
നിങ്ങൾ ദൈവത്തിന്റെ വചനം സംസാരിക്കുക.
God is not going to give you a red carpet welcome.
നിങ്ങൾക്ക് പരവതാനി വിരിച്ചിട്ടുള്ളതാകുന്ന ഒരു സ്വാഗതം തരികയില്ല.
All world will be against you.
ഈ ലോകം നിങ്ങൾക്കെതിരായിരിക്കും.
You will be accused.
നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകും.
You will be falsely accused.
നിങ്ങളെ തെറ്റായ രീതിയിൽ ആരോപണം.
You have to be like sheep in the midst of wolves.
അതെ, കുരുക്കന്മാരുടെ നടുവിലെ ഒരു ആടിനെ പോലെ, ചെന്നായ്ക്കളുടെ നടുവിലെ ഒരു ആടിനെ പോലെ ആയിരിക്കണം.
You will have tribulations and
trials. ഉപദ്രവങ്ങളും കഷ്ടതകളും കടന്നു വരും.
When you are accused for gospel's sake,
സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ആരോപണങ്ങൾ ഏൽക്കുമ്പോൾ,
how should God react to the people who are against you?
നിങ്ങൾക്ക് എതിരായിട്ടുള്ളതാകുന്ന ആളുകളോട് എങ്ങനെയായിരിക്കും ദൈവം അഭിമുഖീകരിക്കുന്നത്?
God has already said, do not touch my anointed one.
ദൈവം ഒരിക്കലായി പറയുകയുണ്ടായി, എന്റെ അഭിഷക്തന്റെ മേൽ കൈവെക്കരുത്.
105:15 says, do not touch my anointed.
105 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിൽ പറയുന്നു, എന്റെ അഭിഷക്തനെ തൊടരുതെന്ന്.
2:8 says, he who touches you touches the apple of my eye.
അതെ, രണ്ട് സക്കറിയാവിന്റെ 2:8 പറയുന്നു, നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് തൊടുന്നുവെന്ന്.
Whenever people accuse God's disciples for gospel's sake,
ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മുഖാന്തരം ഒരുവനെ തൊടുന്നുവെങ്കിൽ,
ഓട്ടോമാറ്റിക്കലി ഗോഡ്സ് റാത്ത് വിൽ റെസ്റ്റ് അപ്പോൺ ദം.
ആ നിമിഷം തന്നെ ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ പതിക്കും.
ഗോഡ്സ് കർസ് വിൽ റെസ്റ്റ് അപ്പോൺ ദം.
ദൈവത്തിന്റെ ശാപം അവന്റെ മേൽ പതിനേഴാം നിമിഷത്തിൽ പതിക്കും.
As long as God's curse rests upon these people,
ഈ ജനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ശാപം ഉള്ളിടത്തോളം കാലം,
you are preaching gospel to them is not of going to be any use.
അതെ, നിനക്ക് അവരോട് ദൈവവചനം സംസാരിക്കുന്നതിന് യാതൊരു പ്രയോജനവുമില്ല.
So the first thing you have to do is to forgive the sins that they have committed against you.
ആദ്യം ആദ്യമായി ചെയ്യേണ്ടത് നിനക്കെതിരായി അവർ ചെയ്തതാകുന്ന പാപങ്ങളെ അവരോട് ക്ഷമിച്ചു കൊടുക്കുക എന്ന്.
Then only preach the gospel.
അതിനുശേഷമാണ് ദൈവവചനം സംസാരിക്കുക.
Then only the gospel will be effective for.
അതിന് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ സുവിശേഷം കൊണ്ട് അവിടെ പ്രയോജനമുണ്ടാകുകയുള്ളൂ.
So Lord Jesus was emphasizing the need for the apostles to forgive those people who will turn against them when they preach the gospel.
ആകയാൽ ഇവിടെ കർത്താവ് അതുകൊണ്ടാണ് അവർക്കെതിരായി വിരൽ ചൂണ്ടുകയും ആരോപിക്കുകയും ചെയ്തതാകുന്ന പാപങ്ങളെ നിങ്ങൾ ആദ്യമായി ക്ഷമിക്കണമെന്ന് അപ്പോസ്തലന്മാരോട് യേശു കൽപ്പിച്ചത്.
When somebody sins against us,
നിനക്ക് നമുക്കെതിരായിട്ട് ചിലർ പാപം ചെയ്യുമ്പോൾ,
we can forgive them.
നമുക്ക് അവരോട് ക്ഷമിക്കുവാൻ
കഴിയും. Within our dominion,
നമ്മളിൽ ഉള്ളതാകുന്ന ഒരു അധികാരമാണത്.
So that is what Jesus says, use that.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ അതിനെ ഉപയോഗിച്ചാലും.
Then only your preaching will be effective.
അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിന്റെ പ്രസംഗത്തിന് അവിടെ വിലയുള്ളൂ.
I remember some time back I entered into a bus along with one of my friends.
Yani kore naalukalku munbe ente oru sugathumayi busine ullil yathra cheyyukayirunnu.
Bus was loaded with so much people, crowded with people.
Valare aalukalale adu thingi thirungidaya oru avasthayayirunnu.
One of the passengers who had a military boots stamped on my friend's neck.
Adu ente sugathinte kaalale avade busine undayirunna vera sugathu military boot ittu serikkunnu chavutti.
My friend was suffering in agony.
അതെ, വളരെ വേദനയോടെ എന്റെ സുഹൃത്ത് അവിടെ വേദന പുളയുകയുണ്ടായി.
Fellow who tramped over him also was standing like that, not knowing what to do.
അവന്റെ കാല് ചവിട്ടുന്ന അവിടെ ആ വ്യക്തിയും അതിശയോക്തി എന്ന രീതിയിൽ ഇങ്ങനെ നീക്കിയാണ് എന്താണ് പറ്റിയത്, എന്ത് ചെയ്യണമെന്ന്.
Look here, I was standing.
ഞാൻ അവിടെ നിൽക്കുന്നു.
My friend with a pain and holding his leg in his hand was standing.
കാല് ചവിട്ടാത്തതിന് പ്രകാരം വേദനയോടെ നിൽക്കുന്നതാകുന്ന ഒരു എന്റെ സുഹൃത്ത് അവിടെ നിൽക്കുന്നു.
Fellow who tramped upon him was standing.
എന്റെ സുഹൃത്തിന്റെ കാല് ചവിട്ടുന്ന വ്യക്തിയും അവിടെ നിൽക്കുന്നു.
Now a fourth man comes.
നാലാമതായ ഒരു വ്യക്തി ഇവിടെ രംഗത്തേക്ക് വരുന്നു.
Looks at the man who has trampled over my friend.
എന്റെ സുഹൃത്ത്
അദ്ദേഹത്തിന്റെ
കാലിൽ ചവിട്ടിയപ്പോൾ ഉണ്ടായ വേദനയെക്കാളും അത്യധികമായ ഒരു വേദനയാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചത്. നീ ആരാണ്? അവൻ എന്റെ കാലിലാണ് ചവിട്ടിയത്. അവൻ എന്നോട് ക്ഷമയാണെങ്കിൽ
പറയണം,
അല്ലെങ്കിൽ ഞാൻ അവനോട് ക്ഷമിക്കണം.
What is your business?
നീ എന്താണ്, നിനക്ക് എന്താണ് ഇവിടെ കാര്യം?
Want to fight with
him? അദ്ദേഹത്തോട് വഴക്കുണ്ടാക്കുവാൻ പോയി.
It's logical, isn't it?
അത് ഒരു നമുക്ക് ലോജിക്ക് ആയിട്ടുള്ള കാര്യമാണ്.
My friend can forgive him. He can say it's all right. You can.
എന്റെ സുഹൃത്തിന് അദ്ദേഹത്തോട് ക്ഷമിക്കുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ കാലിലാണ് ചവിട്ടിയത്.
Who is the fourth person to come and forgive?
ഈ നാലാമത് ഒരു വ്യക്തി ഇവിടെ വന്ന് ക്ഷമിപ്പിക്കുവാനായിട്ട് അവൻ ആരാണ്?
You do a mistake with you have a problem with your neighbor.
നിന്റെ അയൽവാസിയുമായിട്ട് നിനക്കൊരു പ്രശ്നമുണ്ട്.
And then you go to church and confess to your man.
നിനക്കൊരു അയൽവാസിയുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് സഭയിൽ പോയി മറ്റൊരു വ്യക്തിയോട് നിന്റെ കുറ്റം പറയുകയോ.
And if the pastor says it is all right, you go home peacefully.
എന്നിട്ട് പാസ്റ്റർ പറയുകയാണ് അതിന് കുഴപ്പമൊന്നുമില്ല, ക്ഷമിച്ചിരിക്കുന്നു.
It is a mimicry of God's commandment.
ഒരു കാര്യം ഓർത്തു കൊള്ളുക, ദൈവ കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ളതാകുന്ന ഒരു മിമിക്രി.
Problem with your neighbor.
നിന്റെ അയൽവാസിയുമായിട്ട് നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ,
you go and forgive.
നീ അവനോട് ചെന്ന് ക്ഷമിക്കുക.
Get reconciled.
അവനുമായി നിരപ്പ് പ്രാപിക്കുക.
That is what God expects from us.
അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്.
No fourth man can forgive.
നാലാമനല്ല നിന്റെ പാപത്തെ ക്ഷമിക്കേണ്ടത്.
That is a misinterpretation of God's command.
ദൈവത്തിന്റെ വചനത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണത്.
Sorry, I have sidetracked a little.
അല്പം എന്റെ വിഷയത്തിൽ നിന്നും കടന്നുപോയതിൽ
ക്ഷമിക്കണം. Paul was facing a situation like this.
ഇങ്ങനെയുള്ളതാകുന്ന ഒരു പ്രശ്നത്തെയാണ് വിശുദ്ധനായ പൗലോസ് അഭിമുഖീകരിച്ചത്.
He was going to, he is writing this portion to sort out that problem.
ഈ പ്രശ്നത്തെ നിർത്തലാക്കുവാനായിട്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്.
Where he is dealing with that clearly shows that God's grace was resting on him abundantly.
ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കത്തക്ക രീതിയിൽ പൗലോസ് എഴുതുന്നതാകുന്ന ലേഖനം വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ കൃപ വാസ്തവമായും അവനിൽ അധിവസിച്ചിരുന്നുവെന്ന്.
One of the marks that God's grace rests upon us is our ability or our willingness to forgive the people who do sins against us.
ദൈവത്തിന്റെ കൃപ നമ്മിൽ അധിവസിക്കുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ ചിഹ്നം അഥവാ അടയാളം എന്താണ് ചോദിച്ചാൽ, മറ്റുള്ളവരോട് നാം ക്ഷമിക്കുന്നത് അത്രേ.
The more we are willing to forgive,
നാം എത്രത്തോളം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നുവോ,
more it means that God's grace rests upon us.
അതിന്റെ അർത്ഥം നമുക്ക് അത്രത്തോളം ദൈവത്തിന്റെ കൃപ നമ്മിൽ വസിക്കുന്നു എന്നത്രേ.
If we are not able to forgive others,
മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ,
we ask the Lord tonight,
ഇന്ന് രാത്രി കാലം നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയുമോ,
my grace is sufficient for
you, നിന്റെ എന്റെ കൃപ നിനക്ക് മതിയെന്ന് അറിയുന്നവനായ കർത്താവേ,
he is willing to give that to you.
ഇന്ന് രാത്രി കാലം ചോദിക്കുക, അവൻ തരുവാൻ തയ്യാറത്രേ.
Oh, to say that we also become part of the divine nature to forgive others is a great privilege bestowed upon us.
Aa battullavarodu chemikkuva annadaguna aa deivika kripa namakku levichittundayengile devathinte kripa namil aadivasikkunnu ennulladine adayalamaanu.
Now see how Paul answers this question.
Enganeyana Paulus ivide ee chodyathinu uttaram kodukkunnu nokkuka.
The Jota believers were asking, are you an apostle?
Avade ulladaguna Jota vishwasigale apostolinodu chodikkana nee oru apostle. Paulusinodu chodikkana nee oru apostle.
And Paul narrates one of his experiences.
Avante anubhavathe avan avade visadhigarichu kaanichu.
He told that 14 years ago, the experience he had 14 years ago.
Avante 14 varshathinu munpaya undaya oru anubhavam avade visadhigarichu.
What was that experience?
Aa anubhavam endanu?
He was taken to the third heaven.
Moonam sarkathol avan edukkappettu.
He was taken to paradise.
Paradeesilekku avan edukkappettu.
He was taken to the place where angels abode.
Doodanmarum adinu uttamama adinum melilulla sarathekku avan edukkappettu.
He heard the conversation of the angels.
So doodanmarude sambarkam avan kettu.
He could have a vision of heaven there.
Swargathile kurichulla darshanam avan labhikkum.
And when he came back,
adinu shesham avan madangi vannu.
Now look here, there is an important thing that we have to notice here.
Na manasilakkirikkendathaguna oru valare paramapradhanamaya vishayam ibadi undu.
This happened 14 years ago.
Kazhinja 14 varshangalkku munpaanu ee sambhavam nadannathu.
14 years Paul did not tell this to anybody.
Kazhinja 14 varshathinullil aarodum ee vishayathe kurichu Paulus samsarichilla.
You know, if some of us come to United States,
nammal aarengilum Americayilekku kadannu vannu kazhiyumbol,
the first thing that we do when we go back,
nammal ibade vannathinu shesham തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യുന്നത്
സമവ അറേഞ്ച് മീറ്റിംഗ്
ഏതെങ്കിലും രീതിയിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും.
And inform the people that we have straight come from United States.
എന്നിട്ട് നോട്ടീസിൽ ഇപ്രകാരം എഴുതുവാൻ പറഞ്ഞേക്കും, അമേരിക്കയിൽ നിന്നും ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന്.
And whenever we have a chance in our sermons,
നമ്മുടെ ശുശ്രൂഷയിൽ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ,
always somehow include when I was in here, when I was in Chicago or California, New York.
ഞാൻ അമേരിക്കയിൽ ഉണ്ടാകുന്ന ഇന്ന സംസ്ഥാനത്തായിരുന്നപ്പോൾ എന്ന് അത് പ്രസംഗത്തിനുള്ളിൽ ചുരുക്കി കയറ്റുവാൻ ശ്രമിക്കും.
So that the audience should think about us, oh, this is not an ordinary fellow who is talking to us, the US representative.
അപ്പോൾ അതേ പ്രസംഗം കേൾക്കുന്നതായ ആളുകൾ അവർക്ക് മനസ്സിലാക്കണം, ഇത് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയല്ല സംസാരിക്കുന്നത്, അമേരിക്കയിൽ പോയിട്ട് വന്നിട്ടുള്ളതാകുന്ന ഒരു വ്യക്തിയാണെന്ന്.
But that is our nature.
അത് നമ്മുടെ പ്രകൃതിയാണ്.
But look at St. Paul.
എന്നാൽ വിശുദ്ധ പൗലോസിനെ നോക്കിയാൽ,
he did not go to America.
അവൻ അമേരിക്കയിൽ പോയില്ല.
He went to heaven.
അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയി.
He went to paradise.
അവൻ പരദീസയിലേക്ക് പോയി.
And to imagine that he could hold it in his heart for 14 years without telling anybody, in spite of traveling so much, in spite of writing so many letters, we can only appreciate how godly St. Paul was.
Praise the Lord. Kadathega anega mailigal sandirichittum anega lekhanangal ezhuthittum aarodum parayada ee devathile ee darshanam pagalina 14 varshangalayi hrudayathil olichu vekkuvan kazhinjathaguna aa paulathine onnu veekshikkuvan namukku kazhiyumo.
To receive a gift also needs God's grace.
ദൈവത്തിൽ നിന്നും ഒരു ദാനം ലഭിക്കേണ്ടതിനും ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്.
Keep it in your heart also needs God's grace.
ദൈവം നമ്മുടെ ഹൃദയത്തിൽ അതിനെ സൂക്ഷിച്ചു വെക്കേണ്ടതിനും ദൈവകൃപ നമുക്ക് ആവശ്യമാണ്.
So many people, when God uses them in a little way,
ഏതെങ്കിലും ചെറിയതായ രീതിയിൽ ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ,
oh, how they become restless unless it is spoken of all over the world.
എത്ര വേഗത്തിലാണ് അവർ അസ്വസ്ഥരായിട്ട് മറ്റുള്ള ലോകത്തിൽ എല്ലാവരോടും അവരെ കുറിച്ച് അറിയിക്കുവാൻ അവർ വ്യാപൃതരാകുന്നത്.
Magazines, audio, video, any communication, somehow they want to tell when they prayed somebody got healed.
ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് മാഗസിനിൽ കൂടി, റേഡിയോയിൽ കൂടി, ടെലിവിഷനിൽ കൂടി എങ്ങനെയെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ അവർക്കൊന്ന് അറിയിക്കണം.
Has God given you certain blessings to be used as an advertisement material?
ദൈവം മറ്റുള്ളവരുടെ മുൻപാകെ ഒരു പരസ്യമായി തീരത്തക്ക രീതിയിലാണോ ദൈവം നിനക്ക് അനുഗ്രഹത്തെ തന്നിരിക്കുന്നത്?
Look at the life of Saint Paul.
വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തെ ഒന്ന് നോക്കിയാൽ,
He received a favor from God which very few people in the world would have received.
ഈ ലോകത്തിൽ ചിലർക്ക് മാത്രം ലഭിക്കുവാൻ കഴിയാവുന്നതാകുന്ന ഒരു ഫേവറാണ് പൗലോസിന് ലഭിച്ചത്.
But he kept it in his heart for 14 years.
കഴിഞ്ഞ 14 വർഷങ്ങളായി അത് പൗലോസിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു.
But when he was forced to tell about his experience.
എന്നാൽ അവന്റെ അനുഭവത്തെ കുറിച്ച് പറയുവാൻ അവന് സമ്മർദ്ദം വന്നപ്പോൾ,
Look at the way he was telling that.
അവൻ പറയുന്നതാകുന്ന വിധത്തെ ഒന്ന് ശ്രദ്ധിച്ചാലും,
He did not know, hey fellow, you are asking me whether I have a mission or not.
അല്ലേ, പൗലോസ് ഒരിക്കലും പറഞ്ഞില്ല, അല്ലേ മനുഷ്യ എനിക്കൊരു ഒരു ദർശനം ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നീ ചോദിക്കുകയാണോ എന്ന്
പറഞ്ഞു. Where I went?
ഞാൻ എവിടെ പോയി നിനക്ക് അറിയാമോ? ഞാൻ സ്വർഗത്തിലായി പോയത്
മനുഷ്യാണ്.
അവ നിനക്കറിയാമോ, ഞാൻ സ്വർഗത്തിൽ പോയി
മനുഷ്യാണ്.
ഞാൻ തന്നെത്താൻ എന്റെ പ്രയത്നത്താൽ പോയി.
When he was forced to tell about his experience.
അവന്റെ അനുഭവത്തെ കുറിച്ച് പറയുവാൻ അവൻ സമ്മർദ്ദിക്കപ്പെട്ടപ്പോൾ,
Paul started writing his letters.
അവൻ എഴുതുവാൻ അവന്റെ ലേഖനം അവൻ എഴുതുവാൻ ആരംഭിച്ചപ്പോൾ,
I can imagine his hands shivering.
അവന്റെ കരങ്ങൾ വിറയ്ക്കുന്നതിനെക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും.
He puts it in a third person.
അവൻ മൂന്നാമത്തെ വ്യക്തിയിൽ കൂടി അവൻ എഴുതി.
He says, I know a man who was taken to heaven.
എനിക്കൊരു വ്യക്തിയെ കുറിച്ച് അറിയാം, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു.
What does that show?
അതെന്താണ് കാണിക്കുന്നത്?
Read that passage again and again.
ആ ഭാഗം വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ വായിച്ചാലും,
Paul was trying to hide himself and only exalt God.
Hallelujah. എത്രത്തോളം പൗലോസ് അവനെ തന്നെ ഒന്ന് ഒളിച്ചു വെച്ചിട്ട് ദൈവത്തെ ഒന്ന് ഉയർത്തുവാൻ പൗലോസ് ശ്രമിക്കുന്ന വിധങ്ങളെ നമുക്ക്
മനസ്സിലാക്കുവാൻ.
ആർക്ക് ലഭിക്കാത്തതാകുന്ന അത്യുത്തമമായ അനുഗ്രഹവും ലഭിച്ചപ്പോൾ,
He did not want to use it as an advertisement.
അതേ ഒരു പരസ്യമായി അവൻ ഉപയോഗിക്കുവാൻ
ശ്രമിക്കുകയാണ്.
അത് എങ്ങനെ ഒളിച്ചു വെച്ചിട്ട് അവനെ വിശദീകരിക്കുന്നത്?
That needs the grace of God.
അങ്ങനെ ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്.
Whenever God gives a gift in your hand,
ഏതെങ്കിലും സമയത്ത് ദൈവം നിന്റെ ഹൃദയത്തിൽ ദാനത്തെ തരുമ്പോൾ,
Remember, you need a lot of grace to sustain that grace.
അതിനെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നതിന് അനേക അനവധി കൃപ നിനക്ക് ആവശ്യമാണ്.
How many people have lost their ministries because they do not know how to use their gift?
ഇന്ന് അനേകരും അവരുടെ ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടതായ അവസ്ഥയിലാണ്, കാരണം അവർക്ക് ലഭിച്ചിരുന്നേക്കുന്ന ആ ദാനത്തെ സൂക്ഷിച്ചു വെക്കുവാൻ അവർ അറിയാത്തത് കൊണ്ട്.
Few months back, I happened to be in a Sunday service in a small church.
ചില മാസങ്ങൾക്ക് മുൻപ് എനിക്ക് ഒരു ഞായറാഴ്ച ഒരു സഭയില് പോകുവാൻ കൊണ്ടുമിടിയായി.
I had never gone to the church before.
ഞാൻ ഇതിന് മുൻപ് ഒരിക്കലും ആ സഭയിൽ പോയിട്ടില്ല.
I happened to be in that place, so I attended the nearby Pentecostal church.
ഞാൻ ആ സ്ഥലത്തായിരുന്നു, ആയതിനാൽ ആ പെന്തക്കോസ്റ്റ് സഭയിൽ പോകുവാനിടയായി.
And certain people recognized me.
ഏതോ രീതിയിൽ ചില ആളുകൾ എന്നെ മനസ്സിലാക്കി.
They went and told the pastor.
അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു ഞാൻ ആരാണെന്ന്.
Pastor asked me to come and sit in the front.
പാസ്റ്ററോട് പറഞ്ഞു ഏറ്റവും മുമ്പിൽ വന്നിരുന്നാട്ടെന്ന്.
And said, you please preach.
എന്നോട് പറഞ്ഞു പ്രസംഗിച്ചാലും.
And so I was preparing myself for that.
ഞാൻ അതിനുവേണ്ടി എന്നെ പ്രസംഗം തയ്യാറാക്കിക്കൊണ്ടിരുന്നു.
It was the testimony time.
അത് സാക്ഷ്യം പറയേണ്ട സമയമായി.
And few people stood up and testified.
ചിലരൊക്കെ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു.
And on my right hand side, a man about 60 years old stood up to testify.
എന്റെ വലതു ഭാഗത്തായിട്ട് ഏകദേശം 60 വയസ്സുള്ളതാകുന്ന ഒരു വൃദ്ധൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു.
He would have told only one or two sentences.
ഒന്നോ രണ്ടോ സാക്ഷ്യങ്ങളെ പറഞ്ഞു വാക്കുകളെ പറഞ്ഞു കാണുള്ളൂ.
On the other side, there was an young girl, 12-13 years old.
അതിന്റെ മറുവശത്തായിട്ട് 12-13 വയസ്സുള്ളതാകുന്ന ഒരു ചെറിയ ബാലികയുമുണ്ട്.
Suddenly she started speaking in tongues.
പെട്ടെന്ന് ആ യുവതി അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി.
She started giving explanation also.
അതിന്റെ വ്യാഖ്യാനവും പറയുവാൻ തുടങ്ങി.
The interpretation was all against this man.
ഈ മനുഷ്യനെ എതിരായിട്ടായിരുന്നു വ്യാഖ്യാനം മുഴുവൻ.
Left and right it came out.
അത് ഇടതും വലതുമായിട്ട് അത് വ്യാഖ്യാനം വരികയുണ്ടായി.
What was going on?
അവിടെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് യാതൊരു
അറിയില്ല.
എന്നാൽ എന്തോ എന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയുണ്ടായി എന്തോ ഇവിടെ കുഴപ്പമുണ്ട് എന്നാൽ.
Something was telling me, asking the girl to, will you please shut up for some time?
എന്റെ ഹൃദയത്തിൽ ഏതോ ഒരു പ്രേരണ വരുന്നു ഈ ബാലികയോട് പറയുക, ബാലികയെ നീ അല്പസമയത്തേക്ക് മൗനമായിരുന്നാലും എന്ന്.
I thought I have come as a new person here.
ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ ഒരു പുതിയ ആളായിട്ട് വന്നതാണ്.
Why should I create confusion?
ഞാൻ പിന്നെ എന്തിനാണ് ചർച്ചയിൽ കുഴപ്പങ്ങൾ
ഉണ്ടാക്കുന്നത്? I was restraining myself.
ഞാൻ എന്നെ തന്നെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ചു.
The girl finished us our cascade of firing against this man.
ഈ വ്യക്തിക്ക് എതിരായിട്ട് അത് വളരെ ശക്തമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും പ്രവചിക്കുകയും ചെയ്തതിനു ശേഷം,
This old man humbled himself, said, I all obey whatever God says and sat on
there.
I also took a deep breath. Anyway, all is over. When I stood to preach, I just read the text. Without my knowledge, I just turned to the girl and said, will you please see me before you go? Then I started preaching. I finished my sermon. Everybody was moving away. And I noticed that girl was standing. Again, there was some confusion in my heart. Why should I talk to her? I create problems. So I just called her and said, what's your name? Which class you are studying?
In that
I wanted to go away. But when I asked her, what is her name? She broke down and started sobbing. Then I just took her by side and asked her, what's the matter? Ever since you said, please see me before you go. My heart is restless. I know I made a mistake today. Most of what I have told about this man was all from my own mind. I prayed with that girl. God has given you a gift. Don't misuse it. What God has asked you to tell to individuals, tell it to individuals. What God has asked you to tell to the church, tell to the church. That is the order God expects from you. You want to show the whole church that you have got a gift from God. Your gift will not last long, my sister. That was the message the Holy Spirit wanted me to give to
them.
I can tell so many such experiences.
There
are people who misused the gifts that God has given and ended up with a failure in their ministry. Receive a gift from God, you need God's grace. Sustain that also, you need God's grace. For publicity's sake, it will never last long. Ever since Paul met Jesus on the way to Damascus, till the sword of Nero fell on his neck, his ministry was a standard, was a growing ministry.
The
secret of that is this passage. He hid whatever God has given to him, only to use it for God's glory and not for showing before man. The same God who took Paul to third heaven, the same God allowed a thorn in his flesh. The same God who will give you blessings. Sometimes God will allow certain irritations in your life.
We all
like to receive blessings from the from God.
ദൈവത്തിൽ നിന്നും അനുഗ്രഹത്തെ പ്രാപിപ്പാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്.
And there are certain preachers who always say, come on, show your hand and God, receive the blessing from the Lord.
അതെ, ചില പ്രാസംഗികരെ ചിലപ്പോൾ പറഞ്ഞേക്കാം, വന്ന് നിങ്ങളുടെ കരത്തെ ഉയർത്തിയാട്ട് ദൈവത്തിൽ നിന്നും കൃപ ലഭിച്ചാട്ട് എന്ന് പറഞ്ഞേക്കാം.
Come with your hands and receive blessings from the Lord.
നിങ്ങളുടെ കരങ്ങളുമായി നിങ്ങൾ വന്നാട്ട് ദൈവത്തിൽ നിന്നും അതെ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചാട്ടെന്ന് പറയും.
God asking, God will give blessings.
ദൈവത്തോട് ചോദിച്ചാട്ട് ദൈവം അനുഗ്രഹം തരുമെന്ന് പറയും.
Sure, God will bless us.
അതെ, ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള സംശയമില്ല.
But suppose just stretch your hands.
എന്നാലേ നിങ്ങളുടെ കൈ നീട്ടിയിട്ട്
and go on asking blessing from the Lord.
ദൈവത്തോട് അതെ അനുഗ്രഹം ചോദിച്ചിട്ട്
and the Lord goes on filling it.
അതെ, ദൈവം അങ്ങനെ നിറച്ച് നിറച്ച് തന്നിട്ട്
you know what will happen?
അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക?
It will come when you lose your center of gravity.
അതെ, നിങ്ങൾക്ക് ഇത് താങ്ങുവാൻ കഴിയാത്തതാകുന്ന സമ്മർദ്ദത്തെ താങ്ങുവാൻ കഴിയാത്തതായ ഒരു സമയം വരും.
Your front weight will increase.
നിങ്ങളുടെ മുൻഭാരം അത് വർദ്ധിക്കും.
And you will fall flat with your nose.
നിങ്ങളുടെ മൂക്കെടുത്ത് നിങ്ങൾ നിലംപതിക്കും.
That is what has happened to so many people.
അതാണ് അനേകർക്കും സംഭവിച്ചിരിക്കുന്നത്.
But you know, God, the same God who gives us certain blessings,
അതെ നമുക്ക് ചില അനുഗ്രഹങ്ങൾ തന്നതായ അതേ ദൈവം,
when he sees our balance is little getting disturbed,
നമ്മുടെ ബാലൻസ് അല്പം വ്യതിയാനം വന്ന് മാറ്റുന്നു മാറ മാറ്റപ്പെടുന്നു എന്ന് കാണുമ്പോൾ,
put a hook on your collar and pull you back on.
നിന്റെ കോളറിന്റെ കൊളത്തിൽ ഒരു കോളറിൽ കൊളുത്ത് ഇട്ടിട്ട് അവൻ
പുറമോട്ടാൽ
കാരണം എന്താണെന്നാൽ നീ നിലം പതിക്കുന്നത് അവൻ കാണുവാൻ
ഇഷ്ടമാണ്.
നീ നിലനിന്ന് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നത് കാണുവാനാണ്
ദൈവം.
നിന്നെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവൻ അറിയാം.
See how he beautifully balances the seasons all the year round.
Adhe logathile kaalangale devam etra manoharamayittanu balance cheedirikkunnu.
How he balances day and night.
Raathriyeyum pagalileyum epragaram devam vibhagathirichirikkunnu.
God knows how to balance everything in nature.
Ee prakrithiyil nadakkunna sagalathineyum adathu samayathu nilarthanennu devathinu ariyaam.
God knows how to balance you also.
Endre angareyengil ninneyum balance cheyvan devathinu ariyaam.
Sometimes he will give you blessings.
Chila samayangalil devam nadakku anugraham
tharum. Sometimes he will send problems.
Chila sandarbhangal ദൈവം നിനക്ക്
പ്രശ്നങ്ങളാണ്.
അതെന്തിനാണെന്നറിയാമോ? നീ ശരിയായ രീതിയിൽ
നിലനിൽക്കുവാനായിട്ടാണ്.
അതൊന്ന് അനേകർക്കും അറിയാത്ത
രീതിയിലായിരിക്കും.
അത് അവര് യോഗത്തിന് പോകുന്നത് ഏതെങ്കിലും സമയത്തിൽ ദൈവത്തിന്റെ ദൈവത്തിൽ നിന്നും ആ ദൈവദാസനിൽ നിന്നും എല്ലാ കൃപയും പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള അവസരത്തിൽ മാത്രം പോകുന്ന
ആളുകൾ.
എന്നാൽ അവരുടെ ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ,
ഈസ് ദിസ് ഗോഡ്?
ഇതാണോ ദൈവം?
ദ പ്രീച്ചർ ഡിഡ് നോട്ട് സേ ലൈക്ക് ദാറ്റ്.
അതേ, ആ ശുശ്രൂഷകൻ ഇപ്രകാരം സംസാരിച്ചില്ല.
ദ പ്രീച്ചർ ആസ്ക് ഹിം, ഹി വിൽ ഗിവ് യു.
ആ പ്രാസംഗികൻ പറഞ്ഞു, ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും.
ഗോഡ് ഈസ് സച്ച് എ ലവിംഗ് ഗോഡ്.
ദൈവം അങ്ങനെ സ്നേഹിക്കുന്ന ദൈവം.
ഗോഡ് ഈസ് എ കംപാഷനേറ്റ് ഗോഡ്.
ദൈവം അങ്ങനെ അതേ നമ്മുടെ ക്ഷമ കാണിക്കുന്ന ദൈവം.
ഗോഡ് ഈസ് എ ഗിവിംഗ് ഗോഡ്.
ദൈവം അങ്ങനെ നൽകുന്ന ദൈവമാണ്.
ഓൾ ദീസ് തിങ്സ് ആർ ട്രൂ.
അതെല്ലാം ശരിയാണെങ്കിൽ,
ദ സെയിം ബൈബിൾ വിച്ച് സേസ് ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ലവ്.
അങ്ങനെയെങ്കിൽ ദൈവം പറയുന്നു, ദൈവം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്.
സെയിം ബൈബിൾ സേസ് ഗോഡ് ഈസ് എ കൺസ്യൂമിംഗ് ഫയർ ഓൾസോ.
അങ്ങനെ അതേ ദൈവത്തിന്റെ ദൈവവചനം തന്നെയാണ് പറയുന്നത്, ദൈവത്തിന്റെ വചനവും ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന്.
God who says I will be with you always.
എല്ലായ്പ്പോഴും നിന്നോടുകൂടെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ ദൈവം.
God says there will be troubles and tribulations for you.
അതേ ദൈവം പറയുന്നു, ഈ ലോകത്തിൽ നിനക്ക് ജീവിതത്തിൽ നിനക്ക് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളും ഉണ്ട് എന്ന്.
Same God who took Paul to third heaven.
മൂന്നാം സ്വർഗ്ഗത്തിലേക്ക് പൗലോസിനെ എടുത്ത അതേ ദൈവം.
Same God allowed a thorn in his flesh.
അവന്റെ ജീവിതത്തിൽ അവന്റെ ജഡത്തിനൊരു മുള്ളും അതേ കുടുക്കിയുണ്ടായി.
Like a man Paul prayed to Jesus, will you please remove this thorn?
ഒരു മനുഷ്യന്റെ രീതിയിൽ അതേ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്റെ ജീവിതത്തിലുള്ള ഈ ശൂലത്തെ നീ ഒന്ന്
മാറ്റണം.
ഒരിക്കലും രണ്ട് പ്രാവശ്യം മൂന്നാം പ്രാവശ്യം നാലാം പ്രാവശ്യം പ്രാർത്ഥിച്ചില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അവന്റെ യജമാനെ അവൻ ഓർത്തു.
പിതാവേ,
നിനക്ക് കഴിയുമെങ്കിൽ ഈ പാട മാത്രമെങ്കിൽ നിന്ന് മാറ്റണമേ.
യേശു
ക്രിസ്തു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു.
നാലാം
പ്രാവശ്യം
Nevertheless, my will, but thy will be done, Lord.
That Paul
also emulated his master's example.
ആയതിനാൽ പത്രോ അപ്പോസ്തലനായ പൗലോസും അതേ യേശു അവന്റെ യജമാനന്റെ സ്വഭാവം അവന്റെ ചിത്രത്തിലേക്ക് അവൻ
അടങ്ങി.
കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് യേശു ദൈവം ആ ശൂലം എന്നിൽ നിന്ന് മാറ്റിയില്ല.
ഞാൻ
അടുത്ത ഒരു സമയം നാലാമതായി പ്രാർത്ഥിക്കുക.
God God has given to him.
ദൈവം അവന്റെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്നതിനെ സ്വീകരിക്കുവാൻ ഉണ്ടാകുന്ന ഒരു മനോഭാവം അവനിൽ ഉണ്ടായിരുന്നു.
That also needs God's grace.
അതിനും ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്.
That the thorn that God gives in our flesh.
ദൈവം നമ്മുടെ ജഡത്തിൽ തരുന്നതാകുന്ന ശൂലത്തെയും മുള്ളിനെയും അതെ പ്രാപിച്ചെടുക്കേണ്ടത്.
To understand that God has a purpose for that.
അതിന് ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്.
That also needs God's grace.
അതിനും ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്.
Are you irritated sometimes with God?
ചില സന്ദർഭങ്ങളിൽ ദൈവത്തെ കൊണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലാത്ത
രീതിയിലായി
ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന
അവസ്ഥയാണ്.
എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്ന്
ചോദിച്ചിട്ടുണ്ടോ?
ആ സമയത്ത് ദൈവത്തിന്റെ പൈതല് നിനക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൽ നിന്നും അമിതമായ കൃപയാണ്. നിനക്ക് ഈ ജഡത്തിലുള്ള ശൂലമായിരിക്കാം നിനക്ക് അനുഗ്രഹത്തിന്റെ പാത്രമായി മാറുന്നത്.
ഡെയിലി
ബ്രെഡ്സിൽ നിന്നും ഒരു ചെറിയ കൊട്ടേഷൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ
വായിക്കുകയുണ്ടായി.
ദൈവം മൃഗങ്ങളെയും പറവകളെയും ഉണ്ടാക്കിയപ്പോൾ പറവകളെ ദൈവം ചിറകില്ലാതെയാണ്
ഉണ്ടാക്കിയത്. വാക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട്.
അതെ, ഈ ഭൂതലത്തിൽ ഈ പറവകളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു.
And then God made a big wings.
പെട്ടെന്ന് ദൈവം വലിയൊരു ചിറകുണ്ടാക്കി.
And he said to the birds, come have it.
എന്നിട്ട് പറഞ്ഞു പറവകളോടെ വന്ന് നിങ്ങൾ ഇത് പ്രാപിച്ചെടുത്താൽ.
The birds looked at the wings.
അതെ, ഈ ചിറകിലേക്ക് ഈ പറവകൾ നോക്കി.
Oh, too heavy, Lord.
ദൈവത്തോട് പറഞ്ഞു ഇത് ഭയങ്കര ഭാരമുള്ളതാണ്. നീ എന്റെ പുറകിൽ എന്റെ പുറത്തിന് വെക്കാൻ പറവകളെല്ലാം അവിടെ നിന്ന് പോകുവാൻ
ശ്രമിച്ചു.
ദൈവം ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കുകയാണ് ആർക്കാണ് ചെറുക് വേണ്ടത്, ആർക്കാണ് ചെറുക്
വേണ്ടത്.
എന്നിട്ട് അവസാനം ഒരു പറവ പറഞ്ഞു, ഒരു പക്ഷി പറഞ്ഞു, എനിവേ ദൈവം ഉണ്ടാക്കിയതാണ്, ദൈവം ചോദിക്കുകയാണ്, ഞാൻ അങ്ങ്
എടുത്തോളാം.
എല്ലാ പറവകളും പറഞ്ഞു നീ വലിയൊരു മിസ്റ്റേക്ക് ചെയ്യുകയാണ്, നിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും.
യു കനോട്ട് വാക്ക് ലൈക്ക്
നിനക്ക് ഞങ്ങളെ പോലെ നടക്കുവാൻ
കഴിയില്ല.
നീ അബദ്ധം കാണിക്കരുത്, അതുപോലെ ഇതിന്റെ പുറകിൽ ഏതോ തന്ത്രമുണ്ട്.
But then this bird wanted to obey God, so it said, God, please place it on.
എന്നാൽ അതൊന്നും കേൾക്കാതെ ഈ പറവയ്ക്ക് ദൈവത്തിന്റെ കൽപ്പന അനുഗ്രഹിക്കുവാൻ ഇഷ്ടമായിരുന്ന ദൈവത്തോട് പറഞ്ഞു ദൈവമേ നീ എന്റെ പുറത്ത്
തന്നാട്ടെ.
ഈ വലിയ ഭാരമുള്ളതാകുന്ന ചുരത്ത് പുറത്തു വെച്ചുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ പക്ഷി നടക്കുവാൻ
തുടങ്ങി.
എല്ലാ പറവകളും ഈ പക്ഷിയെ നോക്കി അത് എങ്ങനെ നോക്കിയാട്ട് എങ്ങനെയാണ് ഈ പക്ഷി
നടക്കുന്നത്.
ആ സമയത്ത് ഞാൻ നിങ്ങളോട്
പറഞ്ഞതല്ലോ,
നീ എന്താണ് എന്തിനാണ് പോയി ആ ചെറു പ്രാപിച്ചത്. അവസാനം ഇത് സഹിക്കാൻ വയ്യാതെ ഈ പക്ഷി ദൈവത്തോട് പറഞ്ഞു ദൈവമേ നീ ചെറുകൻ എടുത്ത് മാറ്റിയാണ്. അതൊന്ന് പുലിക്കി മാറ്റാൻ തുടങ്ങി.
സഡൻലി ഇറ്റ് ഫൗണ്ട് ഇറ്റ് വാസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്സ് ബോഡി.
പെട്ടെന്ന് ഈ പറവയ്ക്ക് മനസ്സിലാക്കി അത് ശരീരത്തോട് ഇത് പറ്റി
ചേർന്ന്.
അയ്യോ ദൈവമേ ഇത് എന്തേക്ക് മാറ്റുള്ളതാണ്. ഇത് എന്റെ ജീവിതത്തിന്റെ മൊത്തം ഇത് എന്റെ ദേഹത്ത് കാണുമ്പോൾ എല്ലാ പക്ഷികളും പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഇതിൽ നിന്ന് ഒരിക്കലും വിമുക്തരാൻ
പറ്റില്ല,
ഞങ്ങളുടെ വാക്ക് നീ കേട്ടില്ല,
നീ
അതുകൊണ്ട് ഇതെല്ലാം നിന്റെ ജീവിതത്തെ സഹിച്ചാട്ട്.
സഡൻലി ദ ബേർഡ് ഫ്ലട്ടേർഡ് ഇറ്റ്സ് വിംഗ്സ്.
അത് പെട്ടെന്ന് ഈ പറവ അതിന്റെ ചിറകിനെ ഇങ്ങനെ വിടർത്തി കുലുക്കി.
ഇറ്റ് കുഡ് സീ ദാറ്റ് ഇറ്റ് കുഡ് റൈസ് ഫ്രം ദ ഗ്രൗണ്ട്.
ഓ, പെട്ടെന്ന് ഈ പറവയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു അതെ ഈ ഭൂമിയിൽ നിന്നും ഈ പറവയ്ക്ക് പടർന്നു. എത്രത്തോളം ഈ ചിറകിനെ വിളർത്തി വിളർത്തി കുലുക്കിയോ അത്രത്തോളം ഈ ഭൂമിയിൽ നിന്നും അതിന് അതെ വൃക്ഷത്തിന്റെ ഏറ്റവും ഉത്തമമായ ആ മുകളിൽ അതിൽ പോയി ആ വൃക്ഷത്തിനുള്ളതാകുന്ന മനോഹരമായ സ്വാദേറിയ ഭക്ഷണം അതിന്റെ ആ ഫലം കഴിക്കുവാൻ ബാക്കി തറയിലുള്ള എല്ലാ പക്ഷികളും ഈ പക്ഷിയെ നോക്കുകയാണ്. അതെ, ചില പിന്നെ ജീവികളെ കിട്ടുമെന്ന് വിചാരിച്ച് എരയെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് മണ്ണെല്ലാം മാന്തുകയാണ് ഈ പക്ഷി. നീ നല്ല ഫലം ഭക്ഷിക്കുകയോ?
യെസ്, ഐ ഹാവ് വിംഗ്സ്.
അതെ, ഈ പക്ഷി പറഞ്ഞു അതെ എനിക്ക് ചിറകുണ്ട്.
Praise
the Lord. എനിക്ക് ഭാരമെന്ന് ഞാൻ കരുതിയിരുന്നത് ഒരു ചിറകായിരുന്നു. സഹോദര സഹോദരി,
what has happened in the lives of so many saints.
അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതാണ്.
They thought as only burdens in their lives.
അവർ ഒരിക്കലും അവർ വിചാരിച്ചു അതെ ഇതൊരു വലിയ ഭാരമായിരുന്നു. വരുന്നുണ്ട്. എന്നാൽ അതിന്റെ അന്ത്യത്തിലോ സമാപ്തിയിലോ അത് വലിയ അനുഗ്രഹമായി മാറി.
അപ്പോൾ
ഏതെങ്കിലും രീതി ഏതെങ്കിലും സന്ദർഭത്തിൽ ഇത് എന്റെ ജീവിതത്തിൽ അതേ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവം എനിക്ക് അതേ ഒരു ശൂലമായി തന്നിരിക്കുന്നു കരുതുമ്പോൾ ദൈവത്തിനെതിരായി പിറവരെ കരുതുക. എന്തുകൊണ്ടാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്? ദൈവത്തിനറിയാം. വിശുദ്ധ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തില്ല. എന്നാൽ എല്ലായ്പ്പോഴും അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ടേയിരുന്നു. ദൈവം അവന് മറുപടി കൊടുത്തു. നിനക്ക് നീ കരുതുന്ന പോകുന്ന ഒരു ശൂലമുണ്ട്. എങ്ങനെ നിനക്ക് മുൻപോട്ട് പോകുവാൻ
കഴിയും?
എന്നാൽ നിങ്ങളൊരു കാര്യം പറയുവാൻ, അതെ, എന്റെ ആളുകൾ കഷ്ടം സഹിക്കുന്നത് കണ്ട് ദുഃഖം കളയുവാൻ കഴിയുന്നത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എന്നാൽ എന്റെ കൃപ നിനക്ക് മതി. അതെ, വിശുദ്ധ പൗലോസിന് ദൈവം കൊടുത്തതാകുന്ന മനോഹരമാകുന്ന വാക്തത്വം. അവന്റെ ശുശ്രൂഷയുടെ അന്ത്യ സമയത്ത് പൗലോസിനോട് ചോദിച്ചാൽ നിന്റെ കൃപ നിനക്ക് അവന്റെ കൃപ നിനക്ക് മതിയായിരുന്നു.
അതിനുള്ള
പ്രതികരണം എന്തായിരുന്നു? ഒന്ന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ, അവന്റെ കൃപ എനിക്ക് മതിയായതായിരുന്നു.
Why God sometimes allows problems in the lives of believers?
എന്തുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ദൈവം പ്രശ്നങ്ങളെ കൊടുക്കുന്നത്?
For two reasons.
രണ്ട് കാരണങ്ങളാണ്.
You can experience the grace of God in its full measure only when you pass through problems.
ചില പ്രശ്നങ്ങളും കൂടി നീ കടന്നു പോകുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ കൃപയുടെ അളവറ്റ അതേ സ്നേഹത്തെ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ.
When you ask any servant of God,
നീ ഏത് ദൈവദാസനോട് ചോദിച്ചാലും,
when did you experience the grace of God?
ദൈവത്തിന്റെ കൃപ എപ്പോഴാണ് നീ അനുഭവിച്ചത്?
Oh, when you have eaten to your full.
നിന്റെ നിനക്ക് ഇഷ്ടം പോലെ നീ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നീ നല്ല കളർ ടെലിവിഷന് മുമ്പേ ഇരുന്ന് ജീവി കണ്ടപ്പോഴാണോ ആ സമയത്താണ് നീ ദൈവകൃപ പ്രാപിച്ചത്? ദൈവം ഒരിക്കലും കടന്നു വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന വേളയല്ലത്. നിന്റെ ജീവിതത്തിൽ നിനക്ക് അഭിമുഖിക്കുവാൻ കഴിയാത്തതാകുന്ന വലിയ പ്രശ്നങ്ങളെ കുറിച്ച് കടന്നു പോകുമ്പോൾ ആ സമയത്താണ് ദൈവത്തിന്റെ ഏറ്റവും അത്യുത്തമമാകുന്ന കൃപ നിനക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്. എല്ലാ ഈ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളുടെയും അനുഭവമാണിത്.
ജോൺ പെയ്റ്റൻ
എന്നുള്ളതാകുന്ന എന്ന് പറയപ്പെടുന്ന ഒരു മിഷണറിയുടെ ചരിത്രം ഞാൻ
വായിക്കുന്നു.
റെഡ് ഇന്ത്യൻസിന്റെ ഇടയ്ക്കിലാണ് അദ്ദേഹം ശുശ്രൂഷ ആരംഭിച്ചത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ഏകപുത്രനും.
വിത്തിൻ എ ഷോർട്ട് ടൈം ഹിസ് വൈഫ് ഡൈഡ്.
ചില പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു.
ഹി ആൻഡ് ഹിസ് സൺ ബറീഡ് ഹെർ ദേർ.
അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുഞ്ഞും അവരെ അവിടെ ഭാര്യയുടെ ശവസംസ്കാരം നടത്തി.
There was nobody to help them.
അവരെ സഹായിക്കുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ചില മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനും അവിടെ മരിച്ചു.
പെട്ടത്
അദ്ദേഹത്തിന്റെ പുത്രന്റെ ശവവും എടുത്ത് അവിടെ ശവസംസ്കാരം ചെയ്യുകയുണ്ടായി.
സോ മെനി നേറ്റീവ്സ് വാച്ചിങ് ഹിം.
അദ്ദേഹം ചുറ്റുപാടും നോക്കി അവിടെ ഉള്ളതാകുന്ന അവിടെ പാർക്കുന്നതാകുന്ന ആളുകൾ ഇത് വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവരെ സഹായിക്കുവാനായി കടന്നു വന്നില്ല. എന്നാൽ ജോൺ പെയ്റ്റൻ ഒരു കാര്യം അറിഞ്ഞിരുന്നു. എന്നെ ആശ്വസിപ്പിക്കുവാനായി കടന്നു
വന്നിരിക്കുന്നു.
അവരോട് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, കാരണം അവരുടെ ഭാഷ
അറിയുകയില്ലായിരുന്നു.
അതെ, ശവസംസ്കാര ശുശ്രൂഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരോട് നന്ദി പറഞ്ഞതിന് അദ്ദേഹം പാർക്കുന്ന സ്ഥലത്തേക്ക് പോയി. അദ്ദേഹത്തിന് യാതൊരു സ്വസ്ഥതയും ഇല്ലാതെ ആ ഭാഗത്തേക്ക് വീണ്ടും കടന്നു വന്നു. അതെ, ഈ ശവകുരിയിടത്തിന് അടുത്തേക്ക് വന്നപ്പോൾ ഒരു അപ്രതീക്ഷിതമായ കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി.
നേറ്റീവ്സ് ഹു ആർ സ്റ്റാൻഡിംഗ് ദേർ സ്റ്റാർട്ടഡ് ഡിഗിംഗ്.
അവിടെ നിന്നതായിരുന്നതാകുന്ന ആ സ്ഥലത്ത് പാർത്തിരുന്ന ആളുകൾ അയാളെ കുഴി മാന്തുവാൻ തുടങ്ങി.
They wanted to take the body of this man.
ഈ മൃതശരീരം അവർ കടിക്കണം.
They were cannibals actually.
അതെ, നരഭോജികളായിരുന്നു.
They wanted to eat this body.
ഈ മൃതശരീരം അവർക്ക് ഭക്ഷിക്കണം.
This missionary knew about that.
ഈ മിഷണറി ഇതിനെ കുറിച്ച് അറിഞ്ഞു.
Oh, he shouted aloud.
അത് വളരെ ഉച്ചത്തിൽ അദ്ദേഹം ശബ്ദമുണ്ടാക്കി.
So when they heard the voice, they left and they ran away into the forest.
ഈ ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവിടെ ഓടി വനത്തിലേക്ക് കയറിപ്പോയി.
He went back and again covered the body.
ആ അദ്ദേഹം വീണ്ടും കടന്നു വന്ന് ഈ ശവത്തെ വീണ്ടും മണ്ണിട്ട് മൂടി.
John Payton writes in his autobiography.
അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ജോൺ പേറ്റൺ പ്രകാരം എഴുതുന്നു.
48 hours.
48 മണിക്കൂർ.
I stood all alone near the grave of my wife and my son.
ഞാൻ ഏകനായിട്ട് എന്റെ ഭാര്യയുടെയും എന്റെ മകന്റെയും ശവകുടീരത്തിന്റെ അവിടെ നിന്നു.
When you and I read this statement,
ഞാനും നീയും ഈ വേദം ഈ ഭാഗം വായിക്കുമ്പോൾ,
you will ask God, Lord, why did you do that?
നമ്മൾ ചോദിച്ചേക്കാം, ദൈവമേ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്?
But you know what John Payton writes?
എന്താ ജോൺ പെയ്റ്റൺ എന്താണ് എഴുതിയെന്ന് അറിയാമോ?
Those 48 hours,
ആ 48 മണിക്കൂർ,
the whole host of heavenly angels camped along with me.
സ്വർഗത്തിന്റെ സകല സൈന്യങ്ങളും സേവകന്മാരും എന്നോട് കൂടി കടന്നു വന്ന് അവിടെ നിന്നു. ഏറ്റവും സഹിക്കുവാൻ വയ്യാത്ത കഷ്ടതയുടെ
പരിശോധന
അതിമഹത്വമുള്ളതാകുന്ന കൃപയെ എനിക്ക് അഭിനിച്ച്
അനുഭവിച്ചറിയുവാനിടയാണ്.
എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ളതാകുന്ന ചില ശൂലങ്ങളും മുള്ളുകളും ദൈവം വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അനുഭവമാക്കുന്നത്? അതെ, ദൈവത്തിന്റെ ഏറ്റവും അത്യുമമായ രീതിയിൽ ദൈവത്തിന്റെ കൃപയെ നിനക്ക് മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നഷ്ടമാകും.
1990 January.
1990 ജനുവരി മാസത്തിൽ
ട്രൈബൽ പ്ലേസ്,
ഞാൻ അത് ഗിരിവാസികൾ താമസിക്കുന്നതാകുന്ന ആദിവാസികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി.
ഐ റിസൈൻ മൈ ജോബ് ഇൻ കൊയിലോൺ ആൻഡ് വെന്റെ.
കൊല്ലത്തുള്ളതാകുന്ന എന്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ അവിടേക്ക്
പോയത്. ഹോസ്പിറ്റൽ,
ഞാൻ അവിടെ ഒരു ആശുപത്രി ആരംഭിക്കണമെന്നാണ്
ബിൽഡിംഗ്.
അവിടെ ഞങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ട്.
വൺ മന്ത് ലേറ്റർ വി വാണ്ട് ടു സ്ലോലി ടു എക്യുപ് ആൻഡ് സ്റ്റാർട്ട് ആൻ ഹോസ്പിറ്റൽ.
ഒരു മാസത്തിന് ശേഷം പെട്ടെന്ന് അവിടെ ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം.
ആഫ്റ്റർ ഫ്യൂ ടു വീക്സ്,
രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ
one lady was brought in the evening to us.
ഒരു ദിവസം സായാഹ്ന സമയത്ത് ഒരു സ്ത്രീ ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു.
At the time we had not started the hospital.
ഞങ്ങൾ ആ സമയത്ത് ആശുപത്രി ആരംഭിച്ചിട്ടില്ല.
So they heard two doctors have come here, so they brought this lady.
എങ്ങനെയോ അവർ കേട്ടു രണ്ട് ഡോക്ടേഴ്സ് ഈ സ്ഥലത്ത് വന്നിരിക്കുന്നു. ആ സമയത്താണ് ഈ സ്ത്രീയെ ഇവിടേക്ക് കൊണ്ടുവന്നത്.
She was a pregnant lady.
അവൾ ഒരു പ്രഗ്നന്റ് ആയിരുന്നു.
My wife examined her.
എന്റെ ഭാര്യ അവരെ പരിശോധിച്ചു.
Found that she had high blood pressure.
എന്റെ ഭാര്യ അന്നേരം മനസ്സിലാക്കി ഇവർക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന്.
It was 6 o'clock in the evening.
6 o'clock നേരമാണ് വൈകിട്ട്.
My wife told, better you go to a major hospital and get admitted.
എന്റെ ഭാര്യ അപ്പോൾ പറഞ്ഞു, നീ പെട്ടെന്ന് ഏതെങ്കിലും ഒരു മേജർ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്താട്ടെന്ന്.
We have not started the hospital.
ഞങ്ങൾ ആ സമയത്ത് അവിടെ ഹോസ്പിറ്റൽ ആരംഭിച്ചിട്ടില്ല.
No medicines here.
ഞങ്ങൾക്ക് അവിടെ മരുന്നുകളൊന്നുമില്ല.
We cannot take care of you.
ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയില്ല.
And you have 2 weeks for delivery.
നിനക്ക് പ്രസവത്തിന് മുമ്പായിട്ട് രണ്ടാഴ്ച ഇനിയുണ്ട്.
By the time you must get your blood pressure controlled.
അതിന് മുമ്പായിട്ട് നിന്റെ ബ്ലഡ് പ്രഷർ നിനക്ക് ശരിയായ രീതിയിൽ ആക്കണം.
But this lady could not understand that.
ഈ സ്ത്രീക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല.
Neither her husband or the mother could understand.
അവളുടെ അമ്മയ്ക്കോ ഭർത്താവിനോ ഈ കാര്യം മനസ്സിലായില്ല.
Said, if you are sending us, we'll go back home.
ആ നിങ്ങൾ ഞങ്ങളെ മടക്കി അയക്കുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോയിക്കോളാം.
We did not have any vehicle there at that time.
ഞങ്ങൾക്ക് ആ സമയത്ത് യാതൊരു വാഹനവും ഇല്ലായിരുന്നു.
I had only a motorcycle.
എനിക്കൊരു മോട്ടോർസൈക്കിൾ മാത്രമേ സമയത്തുള്ളൂ.
So they said, okay, anyway we will try to go tomorrow. We cannot go to our house also, we want to stay here overnight.
Avaru parnju indre edhe endayalum sandhi aayi poyalo njangalku veettukku poganakkathil aayathinal indre raathri njangal ivide paarthukollam endu.
We said, okay, you can stay here tonight.
Avaru njangal parnju indre raathri ivide paarthottu.
By 11 o'clock she developed pains.
Aa 11 aam mani aayappol avude vayathil valiya vedana undayi.
She developed delivery pain.
Avude prasava vedana undayi.
We all got flabbergasted.
Njangalkellavarkku valare vishamam undayi.
I called the husband and said, run somewhere, get a jeep and pack her up.
Njan avude bharthu അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എവിടെയെങ്കിലും പോയി ഒരു ജീപ്പ് പിടിച്ചോണ്ട് പോവാ, അവിടെ ആശുപത്രി
കൊണ്ടുപോകാൻ.
അർദ്ധരാത്രിക്ക് എങ്ങനെയാണ് എനിക്ക് ജീപ്പ് കിട്ടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് എങ്ങനെ പോകാൻ, എനിക്ക് പൈസ ഇല്ല, ഞങ്ങൾക്ക് യാതൊരു വാഹനവും ഇല്ല. ഞാൻ വളരെ ചിന്താകുലപ്പെട്ടതായി. ഞങ്ങൾക്ക് അവിടെ പരിശോധിക്കുവാൻ ഞങ്ങൾ തുടങ്ങി.
3 hours later,
3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ
ഫീമെയിൽ ചൈൽഡ്,
ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു.
We were all so happy.
ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി.
everything she delivered. The moment she delivered,
she
just collapsed. I could not feel her pulse. She was all yawning. She was all perspiring.
Her
blood pressure has fallen down. She was almost nearing death. I was all in confusion. I just said to my wife, call the mother and her husband, let them see her before dying.
But
I was only praying in my heart. God, you put us in a tight situation. I see a lady dying before me. I could have done so many things for her.
But
I don't have anything here, Lord. We don't have even drips at there. No oxygen there. No medicines there.
And the
patient in shock dying before my eyes.
അവരുടെ ആ അമ്മ പെട്ടെന്ന് സന്തോഷത്തോടുകൂടി മകളുടെ പേര് വിളിച്ചു.
Moment she called her name,
ആ പേര് വിളിച്ചതാകുന്ന നിമിഷത്തിൽ
lady opened her eyes.
ആ സ്ത്രീ അവരുടെ കണ്ണ് തുറന്നു.
What's happening?
ആ ചോദിച്ചു എന്താ പറ്റി.
I just looked at her pulse.
ഞാൻ അവളുടെ പൾസ് നോക്കി.
It was normal.
അതെ നോർമൽ ആയിരിക്കുന്നു.
I looked at her blood pressure.
ഞാൻ അവളുടെ ബ്ലഡ് പ്രഷർ നോക്കി.
It was normal.
അത് നോർമൽ ആയിരിക്കുന്നു.
Like a person coming out of grave.
അതെ ശവമന്ദിരത്തിൽ നിന്ന് ശവകുടീരത്തിൽ നിന്നും ഒരു വ്യക്തി എഴുന്നേറ്റ് വരുന്നത് പോലെയുള്ള അനുഭവം.
I have treated so many patients like this.
ഞാൻ ഇങ്ങനെയുള്ളതാകുന്ന അനേക രോഗികളെ
ശുശ്രൂഷിക്കും.
ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ളതാകുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം മരുന്ന് കൊടുക്കുകയും എത്രത്തോളം ഞങ്ങൾ സൂക്ഷിച്ച് പരിശോധിക്കുകയും ചെയ്യണം. എന്നാൽ എന്റെ കയ്യിൽ
എന്തുണ്ടായിരുന്നില്ല.
ആ സമയത്ത് എന്റെ ദൈവത്തോടും നീയാണ് ഞങ്ങളെ ഇവിടെ
ഞങ്ങളെ
ഒരു ലജ്ജയ്ക്ക് കാരണമാക്കി
തീർത്തത്.
എന്റെ പ്രാർത്ഥനകൾക്ക്
ദൈവം
ദൈവത്തിന്റെ കൃപ അത്യന്തമായിരുന്നു. ദൈവത്തിന്റെ കൃപ അവിടെ ആയിരുന്നു. എന്താ ദൈവം പറഞ്ഞത്?
എന്റെ
കൃപ നിനക്ക് മതി.
അവൻ
പറഞ്ഞു എന്റെ കൃപ. അത് ആരുടെ ഈ കൃപയല്ല, എന്റെ
കൃപയാണ്.
യേശു ക്രിസ്തുവിന്റെ കൃപ. അവൻ പറയുന്നു അത് നിനക്ക് മതി.
നിന്റെ
പ്രശ്നങ്ങളും നിന്റെ സാഹചര്യം
അവന്റെ
കൃപ നിനക്ക് മതി.
ഒന്നുമില്ലാത്തതാകുന്ന
അവസ്ഥ നീ വന്നേക്കാം. എല്ലാം നിനക്ക് പോയി പോകുന്ന
അവസ്ഥയിൽ
ഭക്ഷണമില്ലാത്ത
അവസ്ഥയുണ്ട്.
വെള്ളമില്ലാത്ത സ്ഥലത്ത്
പെട്രോളും
ഡീസലും ഇല്ലാത്ത സന്ദർഭം, അതെ നല്ല ശുദ്ധവായുമില്ലാത്ത സന്ദർഭം, എല്ലാം ഇല്ലാതെ
ശൂന്യമായിരുന്നു.
ദൈവത്തിന്റെ കൃപ ഒരിക്കലും തീർന്നു പോകുന്നില്ല. എന്റെ കൃപ നിനക്ക് മതി.
And you know how he gives grace to his children.
അവന്റെ മക്കൾക്ക് അവൻ എങ്ങനെയാണ് കൃപ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാമോ?
Philippians 4:10 we read according to his riches in glory.
നാലാമത്തെ ഫിലിപ്പിയ ലേഖനം നാലാമത്തെയായിട്ട് നാം വായിക്കുന്നു അവന്റെ കൃപയുടെ അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം.
It is according to his riches.
അതിന് ഒത്തവണ്ണം.
It is not that he has some riches and out of it he puts something in our offering.
അവന്റെ കൃപ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ചിലതെടുത്ത് കൊടുക്കുന്നു എന്നല്ല അവിടെ അർത്ഥമാക്കുന്നത്.
According to his
riches. അവന്റെ കൃപയ്ക്ക് ഒത്തവണ്ണം.
According to his inexhaustible riches.
അതെ പറഞ്ഞുകൂടാത്തതാകുന്ന അവന്റെ കൃപയ്ക്ക് ഒത്തവണ്ണം.
The riches of his grace gets never exhausted.
അവന്റെ കൃപ ഒരു കാലത്തും തീർന്നു പോകില്ല.
He has promised to you and me.
അതാണ് എനിക്കും നിനക്കും വേണ്ടി അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്.
Whenever God has promised to some.
ദൈവം ഏതെങ്കിലും സമയത്തിൽ എന്തെങ്കിലും നിനക്ക് അതെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്.
He will never go back on his promise.
അവന്റെ വാഗ്ദത്തം അവൻ നിവർത്തിക്കാതെ
problems today.
ഇന്ന് രാത്രി കാലത്ത്
പ്രശ്നവുമായി
ഇന്ന് രാത്രി കാലത്തിന്റെ അവന്റെ വാക്തത്വം നിനക്കായിട്ടുള്ളതാണ്.
It was sufficient for John Payton standing near the graveyard of his own son and wife.
അവന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ശവകുടീരത്തിന് മുൻപിൽ നിൽക്കുവാൻ ജോൺ പെയ്റ്റന് അവന്റെ കൃപ അന്ന് മതിയായിരുന്നു.
It was sufficient for David Livingstone when he went into the jungles of Africa.
ആഫ്രിക്കയുടെ വനാന്തരങ്ങളിലേക്ക് ഡേവിഡ് ലിവിങ്സ്റ്റൺ പോകുവാൻ അവന്റെ കൃപ അന്ന് മതിയായിരുന്നു.
It was sufficient for Jim Elliot when he could go into the forests of Ecuador.
അതെ, എക്വഡോറിലെ വനാന്തരങ്ങളിലേക്ക് പോകുവാൻ ജിം എലിയറ്റിന് അത് ആ ദൈവത്തിന്റെ കൃപ മതിയായിരുന്നു. ആ കൃപ ഇവിടെയായിരിക്കുന്ന എല്ലാവർക്കും
മതിയായതാണ്.
ഇനി ഒരിക്കലും ദൈവത്തോട് പിറുപിറുക്കരുത്. അവന്റെ കൃപ നമുക്ക് മതി. ഇത് അനേക കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ എന്റെ ഹൃദയം
ഇങ്ങനെ
ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്
ചുരുക്കിക്കൊള്ളാം.
അവന്റെ ജനത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു. അവൻ ഒരിക്കലും അവന്റെ ഭവനത്തിൽ ഇങ്ങനെ
Silas was coming to meet him.
Silas avane kadannu vandu kaanuvanayi.
Oh, you forgot about our journey.
നമ്മുടെ യാത്രയെ കുറിച്ച് നീ മറന്നുപോയോ?
Why are you sitting like this?
നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്?
Paul says,
Paulus പറഞ്ഞു,
oh yes, I also planned.
ഞാനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്.
God has given a thorn in my flesh.
ദൈവം എനിക്ക് ഒരു പദ്ധതി, എനിക്കൊരു ശൂലം എന്റെ ശരീരത്തിൽ.
I am praying to God.
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
God, I love you.
ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
God, I want to serve you.
നിന്നെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്.
Go any length for you.
നിനക്ക് എത്രത്തോളം പോകുവാൻ കഴിയും അത്രത്തോളം പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Do my best for you.
എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതിന്റെ ഏറ്റവും ഉത്തമമായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു.
With this thorn in my flesh, I can't do my maximum.
എന്നാൽ ദൈവമേ, എനിക്ക് നീ ജഡത്തിൽ തന്നിരിക്കുന്ന ഈ ശൂലവും കൊണ്ട് എനിക്ക് ചെയ്യുവാൻ കഴിയുന്ന പരമാവധി ചെയ്യുവാൻ കഴിയുന്നില്ല. നിനക്കത് എടുത്തു മാറ്റുവാൻ വളരെ നിസ്സാരമാണ്. എനിക്ക് എന്നെ ശുദ്ധി, എന്നെ അത് ഹീൽ ചെയ്യുവാൻ, എന്നെ സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയും. സൗഖ്യമാക്കി കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ
പോയിക്കൊള്ളാം.
അപ്പോൾ ഒരുപക്ഷെ ശീലാസിനോട് പറഞ്ഞു വന്നിരിക്കട്ടെ, ഞാൻ ദൈവത്തോട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദൈവത്തോട് പൗലോസ് വാദിച്ചുകൊണ്ടേയിരുന്നുവെങ്കിൽ പൗലോസിനെ പോലെയുള്ളതാകുന്ന ഒരു ബാലങ്ങൾ ഒരു മിഷണറിയെ കുറിച്ച്
അവന്റെ
ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തും ആ ഈസി ചെയറിൽ ചാരികേറിയത് അവരിരുന്നു ദൈവത്തോട്
വാദിച്ചുകൊണ്ടിരുന്നു.
പൗലോസിന്റെ ജീവിതത്തിൽ കൂടി അനേക അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം
ചെയ്തിട്ടില്ലായിരുന്നു.
ഇന്ന് രാത്രി കാലം അനേക ആളുകളുണ്ട് ദൈവത്തോട് നീ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് നീ പറയുന്നുണ്ട് ദൈവം എനിക്ക് നിന്നെ
ശുശ്രൂഷിക്കുവാൻ.
നീ ആദ്യമായിട്ട് ഇതെനിക്ക് വേണ്ടി ചെയ്യുക. എന്റെ ഈ കടപ്പാട് നിന്ന് ചെയ്തു
തീർത്തോട്ടെ.
ഞാൻ എന്റെ മകളുടെ കല്യാണം ചെയ്ത്
കഴിഞ്ഞോട്ടെ.
ഞാൻ റിട്ടയർ ചെയ്തോട്ടെ. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചോട്ടെ. അതിനുശേഷം നിന്റെ പൂർണ്ണ സമയം നിനക്ക് വേണ്ടി ഞാൻ
പോയപ്പോൾ
വർഷങ്ങളായിട്ട് ദൈവത്തോട് വാദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പ്രിയ സഹോദര, ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും
നഷ്ടമാക്കുന്നു.
സഹോദരി, നീയാണ് എല്ലാ നഷ്ടങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും
നഷ്ടമാക്കുന്നത്.
ദൈവത്തോട് ഒരിക്കലും വാദിക്കരുത്.
നിന്റെ
ശരീരത്തിന് ശൂലമുണ്ടപ്പോ ദൈവത്തിന്റെ വാഗ്ദാനവുമായി
അവന്റെ
കൃപ നിനക്ക് മതി.
അവർ
ജനത്തിൽ ശൂലമുള്ളതാകുന്ന ആളുകൾക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ മേൽ നിലനിൽക്കും. ആ ശൂലവുമായിട്ട് എന്റെ
കൃപയുമായിട്ട്
താളത്തിനെ ഞാൻ ഉപയോഗിച്ചു.
രാത്രി
ദൈവത്തോട് തീരുമാനത്തിൽ
David Brainerd
ഒരു മിഷണറിയായിരുന്നു.
28 years he went as a missionary.
28 വർഷങ്ങൾ ഒരു മിഷണറിയായി.
He got tuberculosis.
Tuberculosis ടിബി എന്ന രോഗത്തിലുണ്ടായി.
That time there was no treatment for that.
ആ സമയത്ത് അതിന് യാതൊരു ചികിത്സയും ഇല്ലായിരുന്നു.
Every day the disease was spreading.
എല്ലാ ദിവസവും ഈ രോഗം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരുന്നു.
People asking to come back and rest in United States or Switzerland.
അവരെ അയക്കുവാനുള്ള അമേരിക്കക്കാരെ പറഞ്ഞു സ്വിറ്റ്സർലൻഡിൽ മടങ്ങി വന്ന് ഇവിടെ
ശുശ്രൂഷിക്കാൻ. No, God has asked me to be here.
എന്നാൽ അദ്ദേഹം പറഞ്ഞു ദൈവം എന്നെ ഇവിടെയാണ് അയച്ചത്.
Till the very end of his life.
അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ദൈവം അവനെ പിടിച്ചതാകുന്ന അയച്ചതാകുന്ന സ്ഥലത്ത്
അവനായിരുന്നു.
ഒരിക്കലും അദ്ദേഹത്തിന്റെ സുഹൃത്ത് അവനെ കാണുവാനായി വന്നു.
ഡേവിഡ് ബ്രെയ്നാർഡ് വാസ് വെരി സിക്ക്.
അദ്ദേഹത്തിന് മനസ്സിലായി ഡേവിഡ് ബ്രെയ്നാർഡ് വളരെ രോഗ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ
കാണുവാൻ
ഭവനത്തിൽ അദ്ദേഹത്തിനെ കണ്ടില്ല. അയൽവാസിയോട് ചോദിച്ചു അദ്ദേഹം എവിടെ പോയി.
അന്നേരം
അയൽവാസി പറഞ്ഞു പതിവ് പോലെ വനാന്തരങ്ങളിൽ ദൈവത്തിന്റെ വചനം പറയുവാൻ അദ്ദേഹം കടന്നു
പോയിരിക്കുന്നു.
ഈ സുഹൃത്ത് പോയിട്ട് പറഞ്ഞു എങ്ങനെ ഈ ദേവക്കടിയാറിനെ പോയി കാണുവാൻ കഴിയും, എനിക്ക് എങ്ങനെ കാണുവാൻ കഴിയുമെന്ന്. അയൽവാസി എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു വളരെ നിസ്സാരമാണ്.
ഇറ്റ് ഈസ് സ്നോയിങ് നൗ.
ഇപ്പോൾ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓൾ ഗ്രൗണ്ട് ഈസ് ലേഡൻ വിത്ത് സ്നോ.
എല്ലാ അതെ ഭൂമി മൊത്തം സ്നോനാല മൂടപ്പെട്ടിരിക്കുകയാണ്.
ഡേവിഡ് ബ്രെയ്നാർഡ് സ്പിറ്റ്സ് ബ്ലഡ് എവറി 3 മിനിറ്റ്സ്.
എല്ലാ 3 മിനിറ്റും കൂടിയിരിക്കുമ്പോൾ ഈ മിഷണറി രക്തം തുപ്പും.
യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ ട്രെയിൽസ് ഓഫ് ദ ബ്ലഡ് സ്പിറ്റ്.
ഈ രക്തം തുപ്പിയിട്ടുള്ളതാകുന്ന ഈ വഴി നോക്കിയാൽ നിനക്ക് മനസ്സിലാക്കും.
അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രെയിൽ ഡേവിഡ് ബ്രെയ്നാർഡ് വിൽ ബി ദേർ.
ആ രക്തം കടക്കുന്നതിന്റെ അവസാന ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിനക്ക് ഈ മിഷണറിയെ കാണുവാനുള്ള ഗുണം കഴിയും.
ഗാലപ്പിംഗ് ട്യൂബർക്കുലോസിസ് ഡേവിഡ് ബ്രെയ്നാർഡ് വെന്റ് ഫോർവേഡ്.
അതെ, ടി ബി പിടിച്ചതാകുന്ന ഒരു രോഗിയായിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനവുമായി ഡേവിഡ് ബ്രെയ്നാർഡ് കടന്നുപോയി.
ഹി ഡൈഡ് അറ്റ് 29th year.
29th വർഷത്തിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു.
അറ്റ് ഹിസ് ഡെത്ത് ബെഡ് ദേർ വാസ് എ യങ് മാൻ കോൾഡ് ഹെൻറി മാർട്ടിൻ.
അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഹെൻറി മാർട്ടിൻ എന്ന് പറയുന്നതാകുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു.
ലുക്കിംഗ് അറ്റ് ദ ലൈഫ് ഓഫ് ഡേവിഡ് ബ്രെയ്നാർഡ് ഹി ബിക്കേം എ മിഷണറി.
ഡേവിഡ് ബ്രെയ്നാർഡിന്റെ മരണത്തെ കണ്ടുകൊണ്ട് ആ വ്യക്തി ഒരു മിഷണറിയായി മാറി.
ഹെൻറി മാർട്ടിൻ ഡൈഡ് ഇൻ ദ സാൻസ് ഓഫ് പേർഷ്യ.
അതെ, പേർഷ്യയിൽ വെച്ച് ഹെൻറി മാർട്ടിൻ മരിക്കുകയുണ്ടായി.
ലുക്കിംഗ് അറ്റ് ദ ലൈഫ് ഓഫ് ഹെൻറി മാർട്ടിൻ വില്യം കേറി കേം ടു ഇന്ത്യ.
ഹെൻറി മാർട്ടിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ടാണ് വില്യം കേറി ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. അങ്ങനെ 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 രക്തസാക്ഷികളുടെ നിര നിലനിൽക്കുന്നു.
Why did they go forward?
എങ്ങനെ അവർ മുൻപോട്ട്, എന്തുകൊണ്ട് അവർ മുൻപോട്ട് കടന്നു പോയി?
On the promise of God.
ദൈവത്തിന്റെ വാഗ്ദത്തിൽ അവർ വിശ്വസിച്ചു.
My grace is sufficient for
you. എന്റെ കൃപ നിനക്ക് മതി.
All these 2000 years.
കഴിഞ്ഞ 2000 വർഷങ്ങളായി
the church has been going forward.
സഭ മുൻപോട്ട് പോവുകയാണ്.
Because of this promise of God.
അത് എന്തുകൊണ്ട്? ആ ദൈവത്തിന്റെ ഈ വാഗ്ദാനം.
My grace is sufficient.
എന്റെ കൃപ നിനക്ക് മതി.
Tonight also the grace is sufficient.
ഇന്ന് രാത്രിയും ആ കൃപ നിനക്ക് ആവശ്യമായി.
Sufficient for me in all the situations in my life.
എല്ലാ സാഹചര്യങ്ങളുടെയും മധ്യത്തിലും എനിക്ക് കൃപ
മതിയായതായിരുന്നു.
സഹോദര, നിനക്കും ഈ കൃപ മതിയായത്
ദൈവം
നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നതാകുന്ന കൃപയോ
ഇന്നത്തെ
കാലം പല പ്രശ്നങ്ങളുള്ളവരായിരിക്കും.
വീണ്ടും going to minister to your hearts tonight.
ദൈവത്തിന്റെ കൃപ നമ്മോട് സംസാരിക്കാൻ
പോകുന്നു. Keep your hearts open.
ഇന്ന് രാത്രി കാലത്തിന്റെ ഹൃദയത്തെ തുറന്ന
grace of God to be poured into our system.
ഓ ദൈവത്തിന്റെ കൃപ നിന്റെ ഹൃദയങ്ങളിലേക്ക് പകരട്ടെ.
Grace to forgive others.
മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ.
Grace to retain our gifts.
നമ്മുടെ ദാനങ്ങളെ സൂക്ഷിച്ചു വെക്കുവാൻ.
Grace to suffer persecution.
അതെ, പീഡനങ്ങളെ സഹിക്കുവാൻ.
Grace to go forward.
മുന്നോട്ട് പോകുവാൻ.
Grace to do the Lord's ministry at any cost.
ഏത് പ്രശ്നങ്ങളെയും
നിന്റെ
കൃപ ഞങ്ങളെ
Thank you. Thank you.